ഇന്നലെ രാത്രിയില് ഞാൻ പറയുകയുണ്ടായി, ദൈവത്തിന്റെ ജീവനുള്ള സുവിശേഷത്തിന്റെ എത്രയും ഭാഗം അവന് മറയ്ക്കുവാൻ കഴിയുമോ അത്രത്തോളം ഈ ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്ന പിശാച് മറയ്ക്കുവാൻ ശ്രമിക്കുമെന്ന്.
And in the midst of a world where we have so many hundreds of groups holding the same Bible and all saying that we are speaking the truth,
ഞങ്ങളാണ് സത്യം സംസാരിക്കുന്നത്, തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അവകാശപ്പെടുന്ന നൂറുകണക്കിന് സഭാവിഭാഗങ്ങൾ, ക്രൈസ്തവ സഭകള് നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്.
How shall we know which is really the truth?
ഈ അനേക അവകാശവാദങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയുവാൻ കഴിയുന്നത്?
So many young believers are confused.
ചെറുപ്പക്കാരായ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന പല പ്രിയപ്പെട്ടവരും വളരെ ചിന്താക്കുഴപ്പത്തിലാണ്.
I think of so many people who come from Hindu backgrounds into Christianity confused by multitudes of denominations and wondering which is the truth.
ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നും യേശുക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക്, ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന പല പ്രിയപ്പെട്ടവരും ഈ വിഭിന്നങ്ങളായിരിക്കുന്ന അവകാശവാദങ്ങളുടെയും സഭകളുടെയും നടുവില് ആകെ ചിന്താക്കുഴപ്പത്തിലായി ഞാൻ കണ്ടിട്ടുണ്ട്.
I want to give you a bit of advice concerning that this morning.
ഇന്ന് രാവിലെ അങ്ങനെയുള്ളതായിരിക്കുന്ന കുഴച്ചിലുകൾ ആരെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ അവരോട് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉപദേശം പറയാം.
Jesus said in John 17, verse 17.
യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു,
Sanctify them in the truth. Thy word is truth.
സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു.
The truth of God is found in His Word.
ദൈവത്തിന്റെ സത്യം ദൈവത്തിന്റെ തിരുവചനത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു.
We don't need any revelation outside of God's Word.
ദൈവവചനത്തിന്റെ പുറത്ത് അതിന്റെ വെളിയിൽ ഒരു പ്രത്യേക വെളിപ്പാടിന്റെ ആവശ്യം ഈ വിഷയത്തിന് നമുക്കില്ല, ആവശ്യമില്ല.
That's one thing we must remember.
നാം ഓർക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യം അതാണ്.
The second thing we must remember is that truth is not found just in one verse of Scripture.
തിരുവചനത്തിന്റെ ഏതെങ്കിലും ഒരു വാക്യത്തിൽ മാത്രമായിട്ട് ദൈവത്തിന്റെ സത്യം മുഴുവനും ഒരിക്കലും നമുക്ക് കണ്ടെത്തുവാൻ കഴിയില്ല.
If we take one verse alone, we can go astray.
ഏതെങ്കിലും ഒരു വാക്യം മാത്രം നാം എടുത്ത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്.
The cults that there are in Christendom today all major on one verse.
ദൈവവചനത്തിന്റെ നിരക്കാത്ത വിരുദ്ധ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന വിഭാഗങ്ങളൊക്കെയും ഏതെങ്കിലും ഒരു വിശേഷപ്പെട്ട വാക്യം എടുത്ത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിപ്പിക്കുന്നവരാണ്.
ഈവൻ ദ ഡെവൽ കോട്ടഡ് വൺ വേഴ്സ് ടു ജീസസ് ഇൻ ദ ടെംപ്റ്റേഷൻ.
യേശു മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ പിശാച് പോലും ദൈവവചനത്തിലെ ഒരു വാക്യം എടുത്താണ് അവനെ വീഴ്ത്തുവാൻ ശ്രമിച്ചത്.
സോ ദ ഡെവൽ ക്യാൻ കോട്ട് സ്ക്രിപ്ചർ.
നിങ്ങൾക്കറിയാമല്ലോ പിശാചിനും തിരുവചനം ഉച്ചരിക്കുവാൻ കഴിയും.
ജീസസ് സെഡ് ഇറ്റ് ഈസ് ഓൾസോ റിട്ടൺ സംതിങ് എൽസ് in another portion of scripture. That's what he told the devil.
സാത്താൻ യേശുവിനെ പരീക്ഷിക്കുവാനായിട്ട് തിരുവചനം ഉച്ചരിച്ചപ്പോൾ യേശു പറഞ്ഞു, നാം ഓർക്കുന്നുണ്ടല്ലോ ഇങ്ങനെയും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് തിരുവചനത്തിലെ മറ്റൊരു ഭാഗം കർത്താവ് ഉച്ചരിക്കുകയാണ് ചെയ്തത്.
സോ someone has put it like this, truth has got two wings.
ഒരു ദൈവത്തിലെ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സത്യത്തിന് രണ്ട് ചിറകുകളുണ്ട്.
If you cut off one of them, you'll just keep going around in circles.
ഈ ചിറകുകളിൽ ഒന്ന് മുറിച്ചു കളഞ്ഞാൽ പക്ഷിക്ക് ഒരു ചിറ കൊണ്ട് വൃത്തത്തിൽ ഇങ്ങനെ ചുറ്റി പറക്കാൻ മാത്രമേ കഴിയുള്ളൂ.
The truth is found in it is written and it is also written.
ദൈവത്തിന്റെ യഥാർത്ഥ സത്യം നാം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഏതെങ്കിലും ഒരു വാക്യത്തിൽ മാത്രമല്ല, ഇങ്ങനെയും കൂടെ എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ള അതിനെ പൂരിപ്പിക്കുന്ന മറ്റേ വചനത്തിൽ കൂടെ ആധാരമാണ്.
There are many many areas where we can see this.
ഈ സത്യം നമുക്ക് അനേക മേഖലകളിൽ ശരിയാണെന്ന് തിരുവചനത്തിൽ മനസ്സിലാക്കാൻ.
You take for example the ministry of the Holy Spirit.
ഉദാഹരണമായിട്ട് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ എന്ന വിഷയം എടുക്കാം.
We know in Christendom today there are many people who major on the gifts of the Holy Spirit.
ലോകറിയാം ക്രൈസ്തവ ലോകത്തിലെ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ എന്നുള്ള വിഷയത്തിൽ പ്രത്യേകമായിട്ട് ഊന്നൽ കൊടുക്കുന്ന അനേക ഇടങ്ങളുണ്ട്.
For example, speaking in tongues or healing.
ഉദാഹരണത്തിന് അന്യഭാഷാ ഭാഷണം, രോഗികളുടെ സൗഖ്യം, രോഗസൗഖ്യം, അത്ഭുത രോഗശാന്തി, ഈ വിഷയങ്ങൾ,
prophecy,
പ്രവചനം.
And then you have certain other groups in Christendom that say, well, that's not the main thing. The main thing is character.
എന്നാൽ മറ്റു ചില ക്രിസ്തീയ വിഭാഗങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും, ഈ പരിശുദ്ധാത്മ വരങ്ങളല്ല പ്രധാനമായിരിക്കുന്നത്, ഒരു നല്ല സ്വഭാവമാണ് എന്ന് പറഞ്ഞ് ഈ കാര്യങ്ങളെ അവഗണിക്കുന്നവരെ കാണാൻ കഴിയും.
How shall we know the truth?
ദൈവത്തിന്റെ സത്യം നാം എങ്ങനെ കണ്ടെത്തും?
We can know the truth in scripture.
തിരുവചനത്തിൽ ദൈവത്തിന്റെ സത്യം നമുക്ക് കണ്ടെത്തുവാൻ
കഴിയും. Particularly as we look at Jesus, as we heard last night.
രാത്രിയിൽ നാം കേട്ടതുപോലെ യേശുവിനെ സത്യത്തിൽ നോക്കുമ്പോൾ ദൈവത്തിന്റെ സത്യം എന്താണെന്നുള്ളത് നമുക്ക് കൂടുതൽ വ്യക്തമായി തീരും.
When you look at Jesus,
യേശുവിനെ ശ്രദ്ധിക്കുമ്പോൾ,
what did he have?
യേശുവിന്റെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായിരുന്നത്?
Did he have the fruit of the Spirit or did he have the gifts of the Spirit?
യേശുവിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായിരുന്നോ അതോ അതിന്റെ വരങ്ങളായിരുന്നോ ഏതായിരുന്നു അവൻ ഉണ്ടായിരുന്നത്?
The answer is very clear if you read the gospel.
സുവിശേഷം നാം ശ്രദ്ധയോടെ വായിച്ചാൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം വളരെ വ്യക്തമാണ്.
He had both.
യേശുവിനെ ഫലവും വരങ്ങളും രണ്ടും ഉണ്ടായി.
Truth has got two wings.
സത്യത്തിന് രണ്ട് തിരുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ.
The trouble with some Christians is they've got only a left wing, some others have got only a right wing.
പല വിശ്വാസികളുടെയും കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ചിലർക്ക് ഇടത്തെ ചെറുക മാത്രമേ ഉള്ളൂ, ചിലർക്ക് വലത്തുവശത്തെ ചെറുക മാത്രമേ.
Which do you want?
നിങ്ങൾക്ക് ഇന്ന് എന്താണ് ആവശ്യം?
I say I want both.
എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് രണ്ട് കൃതികളും ആവശ്യം.
I don't want to have a one-sided understanding of Jesus.
യേശുവിനെ കുറിച്ച് ഏകപക്ഷീയമായിരിക്കുന്ന ഒരു അറിവ് എനിക്ക് വേണ്ട.
It's a complete Christ that the Holy Spirit shows us in Scripture.
തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ കാണിക്കുന്നത് തികഞ്ഞവനായിരിക്കുന്ന രണ്ടു വശവും ഒരുപോലെ വ്യക്തതയുള്ള യേശുവിനെയാണ്.
And if you take only one side, you can go astray.
ഒരു വശം മാത്രം യേശുവിന്റെ ജീവിതത്തിൽ നാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വഴിതെറ്റിപ്പോകാൻ സാധിക്കും.
It's like a bird with one wing.
ഒരു ചിറക് മാത്രമുള്ള ഒരു പക്ഷിയെ പോലെയാണ്.
It doesn't matter which wing it is.
അത് ഏത് ചിറകാണ് നഷ്ടപ്പെട്ടത് എന്നുള്ള ഒരു വിഷയമല്ല.
If you have only the gifts of the Spirit, for example,
ആത്മാവിന്റെ വരങ്ങൾ മാത്രമേ നിന്റെ ജീവിതത്തിൽ ഉള്ളെങ്കിൽ,
well, Balaam had the gifts of the Spirit.
നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിലെ ദൈവത്തിന്റെ പ്രവാചകനായിരുന്ന ബിലയാമിന് ആത്മാവിന്റെ വരങ്ങൾ ഉണ്ടായിരുന്നു.
Samson, he had the gift.
ശിംശോന് ആത്മാവിന്റെ വരങ്ങൾ ഉണ്ടായിരുന്നു.
Balaam's ass also spoke supernaturally.
മാത്രമല്ല ബിലയാമിന്റെ കഴുത പോലും പ്രകൃത്യാതീതമായിട്ട് സംസാരിച്ചതായിട്ട് നാം വായിക്കുന്നു.
And the greatest example,
ഏറ്റവും വലിയ ഉദാഹരണം,
is the devil himself has got supernatural gifts.
സാത്താൻ തന്നെയും അത്ഭുതകരമായിരിക്കുന്ന ദിവ്യ സിദ്ധികളുള്ളവനാണ്.
Where do you think the devil got his gifts from?
പിശാചിന് തന്റെ ഈ പ്രത്യേക വരങ്ങൾ എവിടെ നിന്ന് കിട്ടിയെന്നാണ് നിങ്ങൾ കരുതുന്നത്?
You think he manufactured them himself?
അവൻ തന്നെ തന്നെത്താനെ ഉളവാക്കി എടുത്തതാണ് ഈ വരങ്ങളെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ?
No, God gave it to him.
ഒരിക്കലുമല്ല, ദൈവം അവന് നൽകിയതാണ്.
But God gave it to him when he was a good angel, not after he fell.
ദൈവത്തിന്റെ കൂട്ടായ്മയിൽ ജീവിച്ചിരുന്ന ഒരു നല്ല ദൂതനായിരുന്ന സമയത്താണ് പിശാചിന് ഈ വരങ്ങൾ ദൈവം നൽകിയത്.
But then he fell.
അതിനുശേഷമാണ് വീട്ടിൽ സംഭവിച്ചത്.
And he still had the gift.
എന്നാൽ വീട്ടിന് ശേഷവും പിശാചിന് ഈ വരങ്ങളൊക്കെ ഉണ്ടതായിട്ട് നമുക്ക്.
No character.
എന്നാൽ ആ ദിവ്യ സ്വഭാവം, ആ സ്വഭാവ വൈശിഷ്ട്യം അതവന് നഷ്ടമായി.
So we know that we can become like the devil if we just have gifts without character.
സ്വഭാവമില്ലാതെ, ഫലമില്ലാതെ, വരങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് പിശാചിനെ പോലെ ആകുവാൻ കഴിയും.
And that's what happened to a lot of Christians who have gifts and don't have the fruit of the Spirit.
ആത്മാവിന്റെ വരങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഫലത്തെ അവഗണിച്ചിരിക്കുന്ന അനേക ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലും ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്.
But let's take the other side.
മറുവശം കൂടി നമുക്ക് ചിന്തിക്കാം.
What about fruit alone without gifts?
ആത്മാവിന്റെ വരങ്ങളില്ലാതെ ആത്മാവിന്റെ ഫലം മാത്രം മതി എന്ന് കരുതുന്നവരുടെ കാര്യം എങ്ങനെയാണ്?
Let's take Jesus himself.
യേശുവിനെ ഉദാഹരണമായി
നോക്കാം. He had no gifts of the Holy Spirit, only fruit.
പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ ഒന്നുമില്ലാതെ ആത്മാവിന്റെ ഫലം മാത്രമുള്ളവനായിരുന്നു യേശു എന്ന് വിചാരിക്കുക.
Can you imagine how he would have lived?
യേശു ഈ ഭൂമിയിൽ തന്നെ എങ്ങനെ ജീവിച്ചേനെ എന്ന് നമുക്ക് ഭാവനയിൽ കാണാം.
He couldn't have preached.
തനിക്ക് ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുവാൻ കഴിയുമായിരുന്നില്ല.
No, he said, the Spirit of the Lord has anointed me to preach, he said.
യേശുവിന്റെ വാക്കുകൾ നാം ഓർക്കുന്നുണ്ടല്ലോ. യഹോവയുടെ ആത്മാവ് പ്രസംഗിക്കുവാൻ, വചനമറിയിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു.
There are a lot of people who preach without the anointing, but I'm not talking about that dead stuff.
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലാതെ നിർജീവമായിട്ട് പ്രസംഗിക്കുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ആത്മാവിന്റെ നിറവിൽ വചനം സംസാരിക്കുന്നു.
ജീസസ് never preached a sermon for 30 years because he was not anointed. That's all. That's the only reason.
തന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ 30 വർഷക്കാലം ഒരു പ്രാവശ്യം പോലും ദൈവരാജ്യത്തിന്റെ പ്രസംഗം യേശു ചെയ്തില്ല. കാരണം അവൻ ആത്മാവിനാൽ അതുവരെ അഭിഷേകം പ്രാപിച്ചു.
At the age of 30 he was anointed.
എന്നാൽ 30-ാമത്തെ വയസ്സിൽ അവൻ സ്വർഗത്തിൽ നിന്ന് അഭിഷേകം പ്രാപിച്ചു.
Without the gift,
ആത്മാവിന്റെ വരങ്ങളില്ല.
He would never have healed a sick person.
ഒരു രോഗിയെ പോലും അവന് സൗഖ്യമാക്കാൻ
കഴിയില്ല. Never raised the dead.
മരിച്ച ഒരു ഉയർപ്പിക്കാൻ
കഴിയില്ല.
പുരുഷാരത്തെ പോഷിപ്പിക്കുവാൻ കഴിയുമായിരുന്നില്ല.
The gospels would have been almost empty.
നാം തിരുവചനത്തിൽ സുവിശേഷങ്ങൾ എന്ന് ഇന്ന് കാണുന്നതെല്ലാം വളരെ ശുഷ്കമായിരിക്കുന്ന പുസ്തകങ്ങളായിരുന്നു.
He would have put his arms around the leper and sent him away with his leprosy.
ഒരു കുഷ്ഠരോഗിയുടെ തോളിൽ കൈയിട്ട് ആർദ്രതയോടെ അവനെ നോക്കിയിട്ട് അവനെ കുഷ്ഠരോഗിയായിട്ട് യേശു പറഞ്ഞയച്ചില്ലേ? വളരെ ഭയാനകമായിരിക്കുന്ന ഒരു ശുശ്രൂഷയായിരുന്നു.
So is the fruit of the spirit alone enough?
ആത്മാവിന്റെ വരങ്ങൾ മാത്രം ഫലം മാത്രമല്ല നമുക്ക് ആവശ്യം.
I remember as a young Christian,
ക്രിസ്ത്യാനിയായ കാലത്ത് ഈ സത്യം ഞാൻ കണ്ടെത്തി ഞാൻ ഓർക്കുന്നു.
That if Jesus, who lived such a holy life, needed to be anointed and the gifts of the Spirit, how much more me?
30 വർഷക്കാലം ഇത്ര പരിശുദ്ധമായിരിക്കുന്ന ഒരു ജീവിതം നയിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ തന്റെ ശുശ്രൂഷയ്ക്കായിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആവശ്യമായിരുന്നെങ്കിൽ നമുക്ക് എത്രയെത്തി.
So my dear brothers and sisters,
എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ,
don't be deceived by Christendom.
ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ കാണുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ചതിക്കപ്പെടരുത്.
With one wing or the other wing,
ഏതെങ്കിലും ഒരു ചിറകുകൾ മാത്രമുള്ള പക്ഷിയെ പോലെ ജീവിപ്പാൻ ഇടയാകരുത്.
Be a balanced Christian.
ജീവിതത്തിൽ സന്തുലിതാവസ്ഥയുള്ള ഒരു ക്രിസ്ത്യാനിയായിരിക്കുവാൻ ഉത്സാഹിക്കുക.
There are many areas like this we find in Jesus' life.
യേശുവിന്റെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ഫലങ്ങളും പോലെ മറ്റനേക മേഖലകളുണ്ട്.
True Christianity is balanced.
യഥാർത്ഥ ക്രിസ്ത്യാനിത്വം തികച്ചും സന്തുലിത അവസ്ഥയുള്ളതാണ്.
Something that majors on just one side is a cult.
ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ മാത്രം ഊന്നൽ കൊടുത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഏത് വിഭാഗവും ഒരു ദുരുപദേശ വിഭാഗം.
Those who never speak of the gifts of the Holy Spirit, it's a cult.
പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ കുറിച്ച് ഒരിക്കലും സംസാരിക്കാത്ത വിഭാഗങ്ങൾ ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായ തെറ്റായ വിഭാഗം.
Those who speak only of the gifts of the Spirit, not the fruit of the Spirit, that's another cult.
ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് യാതൊരു ശ്രദ്ധയും കൊടുക്കാതെ വേണം. ആത്മാവിന്റെ വരങ്ങളെക്കുറിച്ച് മാത്രം പ്രഘോഷിക്കുന്നവരും ഇതുപോലെ തന്നെ വഴിതെറ്റിയ വിഭാഗം.
God's word is the truth.
ദൈവത്തിന്റെ വചനമാണ് സാക്ഷാൽ.
And it is not contained in, it is written only, but it is also written.
ഈ തിരുവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് മാത്രമല്ല ഇങ്ങനെയും കൂടെ എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ള വചനവും നമുക്കുള്ളതാണ്.
You see, for example, in John chapter 1,
യോഹന്നാന സുവിശേഷം 1-ാം അധ്യായത്തിലെ ഒരു കാര്യം നോക്കാം.
We read about Jesus.
യേശുവിനെ കുറിച്ച്
The glory of God was seen in him, full of grace and truth.
നാം ഇവിടെ കാണുന്നത് ദൈവത്തിന്റെ തേജസ് കൃപയും സത്യവുമായിട്ട്
അവനിരുന്നു. We see a balance.
അവിടെ ഒരു വളരെ സന്തുലിത അവസ്ഥ നാം കാണുന്നുണ്ട്.
It's grace and truth.
കൃപയും സത്യവും നാം അവിടെ കാണുന്നു.
That's the balance.
അതാണ് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സന്തുലിത അവസ്ഥ.
The glory of God was seen in Jesus in a balanced way.
ദൈവത്തിന്റെ തേജസ് തന്റെ പുത്രനായിരിക്കുന്ന യേശുവിന്മേൽ പ്രതിഫലിച്ചപ്പോൾ ഒരു വശത്തേക്ക് ചായ്വുണ്ടായിരുന്നില്ല, വളരെ സന്തുലിതമായ നിലയിൽ യേശു സത്യത്തിന് വേണ്ടി നിലകൊണ്ടു. എന്നാൽ യേശു സംസാരിച്ച സത്യം, വെളിപ്പെടുത്തിയ സത്യം കൃപ നിറഞ്ഞ സത്യമായിരുന്നു.
സോ വെൻ ദ ഹോളി സ്പിരിറ്റ്, as we saw yesterday, seeks to conform us to the likeness of Christ.
ഇന്നലെ രാത്രിയെല്ലാം ചിന്തിച്ചത് പോലെ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തോട് നമ്മെ അനുരൂപരാക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ,
He will make you full of grace and truth, more and more full of grace and truth.
നമ്മുടെ ജീവിതത്തിൽ നമ്മെ ദിനംതോറും അധികം അധികം കൃപയും സത്യവും നിറഞ്ഞവരാക്കി തീർക്കുകയാണ്.
Stand for the truth without compromise.
നിങ്ങൾ വിട്ടുവീഴ്ച മനോഭാവമില്ലാതെ ദൈവത്തിന്റെ സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരായിരിക്കും.
We will stand for it in a gracious way.
എന്നാൽ ദൈവത്തിന്റെ സത്യത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ കൃപ നിറഞ്ഞവരായിരിക്കും.
If you have only one of these wings,
ഈ രണ്ട് ചെറുകളിൽ ഒന്ന് മാത്രമേ നിങ്ങൾക്കുള്ളെങ്കിൽ,
go astray.
നിങ്ങൾ വഴിതെറ്റി പോവുക നിശ്ചയമാണ്.
You see, this is how the Pharisees were.
പരീശന്മാർ ഇങ്ങനെയാണ് തെറ്റിപ്പോയത്.
Jesus once said about the Pharisees in Matthew 23.
മത്തായിയുടെ 23-ാം അധ്യായത്തിൽ പരീശന്മാരെ കുറിച്ച് യേശു ഇങ്ങനെ പറഞ്ഞു.
It's an amazing word.
വളരെ അത്ഭുതകരമായിരിക്കുന്ന ഒരു വചനമാണത്.
He said, everything, verse 2, the Pharisees are sitting in the chair of Moses, everything that they tell you to do, do.
മത്തായി 23:2, യേശു പറഞ്ഞു, പരീശന്മാരും ശാസ്ത്രിമാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു, അതുകൊണ്ട് അവർ പറയുന്നതൊക്കെയും നിങ്ങൾ ചെയ്യണം.
What did Jesus say?
യേശു എന്താണ് പറഞ്ഞത്?
Everything that the Pharisees tell you to do, do.
பரிசுத்தர் நிங்களோடு செய்வார் பரையின்றத முழுவதும் இன்னும் விட்டுலையாத முழுவதும் அனுசரிக்கும்.
So was their teaching correct or false?
பரிசுத்தருடைய உபதேசம் சரியாயிருந்தோ தெட்டாயிருந்தோ?
If it was false, he would not have told them to do everything that they taught.
பரிசுத்தர் படிப்பிச்சிருந்த காரியங்கள் துருபதேசமாயிருந்தെങ്കിൽ தெட்டாயிருந்தെങ്കിൽ இயேசு பரையில்லையிருந்தோ அவர் பரையினரோடு செய்யார்.
He said you can do everything that they tell you to do.
அதல இயேசு പറഞ്ഞது അവർ നിങ്ങളോട് ചെയ്യുവാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് ചെയ്യാം അതെല്ലാം ശരിയാണ്.
But then he went on in the same chapter to tell the Pharisees that they were, 30:33, serpents who would not escape the sentence of hell.
എന്നാൽ തുടർന്ന് പരീശന്മാരെ കുറിച്ച് യേശു സംസാരിക്കുന്ന വചനങ്ങൾ വായിച്ചാൽ 33-ാം വാക്യത്തിൽ വരുമ്പോൾ അവരെ എന്താണ് വിളിക്കുന്നത്? സർപ്പസന്തതികളെ, പാമ്പുകളെ.
What did they lack?
എന്തായിരുന്നു അവരുടെ ജീവിതത്തിന്റെ കുറവ്?
There was no light.
ഉള്ളിൽ ഒരു ആന്തരിക ജീവൻ ഇല്ലാതിരുന്ന ഉപദേശം.
Doctrine was absolutely correct.
അവരുടെ ഉപദേശം 100% ശരിയായി.
But they would still go to hell.
എന്നാൽ നരകത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു കൂട്ടമായിരുന്നു.
Do you think the devil believes in a trinity, Father, Son and Holy Spirit, equally God?
പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന തുല്യതയുള്ള മൂന്നാളത്വങ്ങളുള്ള ദൈവത്തിൽ പിശാച് വിശ്വസിക്കുന്നുണ്ടോ?
What do you think?
എന്താണ് നിങ്ങൾ അതിനെ കുറിച്ച് വിചാരിക്കുന്നത്? പിശാചിന് ഈ കാര്യം വിശ്വാസമുണ്ടോ?
യു മേ ഹാവ് എ ഡൗട്ട് അബൌട്ട് ഇറ്റ്, ബട്ട് ദി ഡെവിൽസ് ഗോട്ട് നോ ഡൗട്ട്.
നിങ്ങളുടെ ഹൃദയത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായേക്കാം. എന്നാൽ പിശാചിന് അത്യാവശ്യം സംശയമില്ല. അവൻ അറിയാം ദൈവത്തിന്റെ തൃപ്തം ഒരു സത്യമാണ്.
ഹി നോസ് ദ ജീസസ് ഇസ് ഈക്വൽ വിത്ത് ദ ഫാദർ.
അവനറിയാം പുത്രനായിരിക്കുന്ന യേശു പിതാവിനോട് സമനാണ്.
ഹി നോസ് ദ ജീസസ് ഡൈഡ് ഫോർ ദി സിൻസ് ഓഫ് ദ വേൾഡ്.
ലോകത്തിന്റെ പാപത്തിന് വേണ്ടി യേശു മരിച്ചു എന്നുള്ള കാര്യം
പിശാചിനറിയാം.
മരിച്ചവരുടെ നിന്ന് ആത്മജാതനായ യേശു ഉയർത്തു എന്നുള്ളത്
പിശാചിനറിയാം.
യേശു മടങ്ങി വരുമെന്നും പിശാചിനറിയാം.
He doesn't change his life.
എന്നാൽ ഈ അറിവുകളൊന്നും പിശാചിന്റെ സ്വഭാവത്തെ
വ്യത്യാസപ്പെടുത്തില്ല.
പിശാചിന്റെ കാര്യത്തിൽ ഇത് സത്യമാണെങ്കിൽ വളരെ കറക്റ്റായിട്ട് സത്യത അസത്യമായിട്ട് ഉപദേശം അറിയുന്ന ഒരാളിനെ ആ സത്യ ഉപദേശം അവന് വ്യത്യാസപ്പെടുത്തണമെന്നില്ല.
I've seen lots of people in my life who believe the truth accurately and who I believe will still go to hell. There's no change in their life.
ഞാൻ എന്റെ ജീവിതത്തിൽ അനേകരെ കണ്ടിട്ടുണ്ട്, വളരെ കൃത്യതയോടെ ശരിയായ തിരുവചന സത്യങ്ങൾ വിശ്വസിക്കുന്നവർ. എന്നാൽ എനിക്കറിയാം അവർ നിശ്ചയമായി നരകത്തിലേക്ക് പോകും. കാരണം ഈ വചനങ്ങൾ അവരുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തിയിട്ടില്ല.
The glory of God was seen in Jesus, full of grace and truth.
Kruvayum satyavum niranjavanayittana devathinte thejas yesu
velichathu. Balance in the glory of God.
Devathinte thejas yesu prathivalichathu valare santulithamayirikkunna avasthayilana.
Take a verse like Romans chapter 11.
Romanagalam 11th adhyayathile ee oru pratheeka vakyam udaharanamayittu nokkam.
Romans chapter 11.
Romanagalam 11th adhyayam.
It tells us something about the nature of God here.
Devathinte ദിവ്യസ്വഭാവത്തെ കുറിച്ചാണ് ഈ വാക്യത്തിൽ നാം കാണുന്നത്.
We saw yesterday that God did not make man to be a servant.
ഇന്നലെ രാത്രിയിൽ നാം ചിന്തിച്ചു, ഒരു ദാസനായിരിക്കാനല്ല അടിമവേല ചെയ്യുവാനല്ല ദൈവം മനുഷ്യനെ
സൃഷ്ടിച്ചത്. He made man to reflect and manifest his nature.
തന്റെ ദിവ്യസ്വഭാവം പ്രതിഫലിപ്പിക്കുവാൻ വെളിപ്പെടുത്തുവാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്.
The more we understand that, we will be gripped by that and we will not be satisfied till we fulfill that purpose.
ദൈവത്തിന്റെ ദൈവമായ ഉദ്ദേശം നാം അധികമധികം ഗ്രഹിക്കുന്തോറും നാം തൃപ്തരായിട്ടിരിക്കയില്ല. ഈ ദൈവിക ഉദ്ദേശത്തിലേക്ക് നമ്മുടെ ഹൃദയം ആഞ്ഞുകൊണ്ടിരിക്കും.
We will not be satisfied with serving.
അവനെ സേവിക്കുക എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം നാം തൃപ്തിപ്പെടുകയില്ല.
Many of you are satisfied that you are serving God. You have not understood God's purpose for your life.
നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ സംതൃപ്തി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ പരമ ഉദ്ദേശം നിങ്ങൾ കണ്ടിട്ടില്ല.
I knew a missionary who is dead now.
ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത ഒരു മിഷണറിയെ ഞാൻ അറിഞ്ഞിരുന്നു.
ആൻഡ് ഹിസ് വൈഫ്.
അദ്ദേഹത്തിന്റെ ഭാര്യയും എനിക്ക് അറിയാമായിരുന്നു.
ദേ വർ ബോത്ത് വെരി ഫൈൻ അമേരിക്കൻ മിഷണറീസ് മെനി ഇയേഴ്സ് അഗോ ഇൻ നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യ.
ഇന്ത്യയുടെ വടക്കൻ ഭാഗങ്ങളിൽ വന്ന് ജീവിച്ച് ത്യാഗപൂർണമായി സേവനം ചെയ്ത ഒരു അമേരിക്കൻ മിഷണറി ദമ്പതിയായിരുന്നു.
ദേ സർവ് ഗോഡ് വിത്ത് ട്രെമെൻഡസ് സാക്രിഫൈസ്.
വളരെ ത്യാഗപൂർണമായിട്ട് കർത്താവിനെ സേവിച്ചതായിരിക്കുന്ന ഒരു കുടുംബം.
ബട്ട് ലിസൺ ടു ദിസ്.
എന്നാൽ ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക.
They could not live with each other.
എന്നാൽ കുടുംബജീവിതത്തിലെ അന്യോന്യം സ്നേഹമായിട്ട് കഴിയുവാൻ ഈ രണ്ടുപേർക്കും കഴിയുമായിരുന്നില്ല.
The man lived in one part of the state and the woman lived, his wife lived in another part of the state.
വടക്കേന്ത്യയിലെ ഈ സംസ്ഥാനത്തിന്റെ ഒരറ്റത്ത് കർത്താവ് ജീവിച്ചു, ഭാര്യ കർത്താവിന്റെ ശുശ്രൂഷയിൽ തന്നെ മറ്റൊരു
രണ്ടുപേരും
കർത്താവിനെ
സേവിക്കുകയായിരുന്നു.
എന്നാൽ ഒരുമിച്ച് താമസിക്കുവാൻ അവർക്ക്
ബുദ്ധിമുട്ടായിരുന്നു.
രണ്ടുപേരെയും എനിക്ക് വ്യക്തിപരമായി അറിയാമെന്നുള്ള ഞാൻ ഉറപ്പായിട്ട് പറയാം, ഒരു തെറ്റായ ഉപദേശവും അവർ വിശ്വസിച്ചിരുന്നില്ല.
എന്നാൽ
യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച്, അതിന്റെ മഹത്വത്തെക്കുറിച്ച് അവർക്ക് വെളിപ്പാടില്ല.
അങ്ങനെയുള്ള
അനേക പ്രസംഗികൾ ഇന്ന് നമുക്ക്
നമ്മുടെ
വളരെ അത്ഭുതകരമായിരിക്കുന്ന ദൈവവചന സത്യങ്ങൾ അവർ പ്രസംഗിക്കുന്നവരാണ്.
അവരുടെ
കുടുംബജീവിതം ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞത്.
അവരുടെ
കുഞ്ഞുങ്ങൾ വഴിതെറ്റി
നടക്കുന്നവരാണ്.
എന്നാൽ അത്ഭുതകരമായിരിക്കുന്ന ദൈവവചന സത്യങ്ങൾ
പ്രഘോഷിക്കുന്നവരാണ്.
അവരുടെ ചിന്ത ജീവിതത്തിന്റെ പരമപ്രധാനമായ കാര്യം ദൈവത്തെ
സേവിക്കുന്നത്.
ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന പിശാചിന്റെ ഒന്നാം നമ്പർ ആളുകൾ അവരുടെ
സേവകന്മാരാണ്.
ദൈവത്തിന്റെ ശരിയായ ഉപദേശമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ആളുകളെ പറഞ്ഞ് പഠിപ്പിച്ച്
വഞ്ചിക്കുന്നവരാണ്.
എന്റെ ഭാര്യയോട് ഒരുമിച്ച് എന്റെ ജീവിതം എങ്ങനെ ഇരുന്നാലും തെറ്റില്ല, ഞാൻ സത്യം
പ്രസംഗിക്കുന്നിടത്തോളം.
എന്റെ ക്രിസ്തീയ സഹോദരന്മാരുമായിട്ട് ഞാൻ എങ്ങനെ ജീവിക്കുന്നുള്ള വിഷയമല്ല, ഞാൻ സത്യം
പ്രസംഗിച്ചുകൊണ്ടിരുന്നാലും.
അത് ക്രിസ്ത്യാനിത്വമല്ല, അത് വില കുറഞ്ഞ
അനുകരണം.
എന്നാൽ ഈ സത്യം നാം
പ്രസംഗിക്കുമ്പോൾ
അങ്ങനെയുള്ളതായിരിക്കുന്ന കാപട്യത്തിൽ ജീവിക്കുന്നവരെ ഉള്ളിലേക്ക് അത് ഇറങ്ങിച്ചെന്ന് അവരെ
പ്രകോപിപ്പിക്കും.
അവരുടെ കാപട്യത്തിന്റെ മുഖം മൂടി വലിച്ചു കീറിക്കളയുന്ന വചനങ്ങളാകിയാൽ അതിനെ അവർ
എതിർക്കും.
അങ്ങനെയുള്ള വഞ്ചകന്മാരുടെ വാക്കുകളാൽ നിങ്ങൾ ചതിക്കപ്പെടരുത്.
Paul said, follow me as I follow Christ. 1 Corinthians 11:1.
ഒന്നുകൂടെ 11 നാം കാണുന്ന പൗലോസിന്റെ വാക്കുകൾ നിങ്ങൾ ഓർക്കുക. പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ അനുകാരികളായി.
Many times Paul said, we have given you an example how you should live.
പൗലോസ് അനേക തവണ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെ ക്രിസ്ത്യ ജീവിതം നയിക്കണമെന്നുള്ളതിന് ഞങ്ങൾ നിങ്ങൾക്ക് നല്ല മാതൃക കാണിച്ചു.
God has not saved us just to serve him.
കർത്താവിന്റെ സേവ ചെയ്യുവാൻ വേണ്ടി മാത്രമല്ല ദൈവം നമ്മെ രക്ഷിച്ചു.
He has saved us so that we can once again manifest that nature which he created Adam to manifest.
ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ദൈവമേതൊരു ഉദ്ദേശത്തോടുകൂടി അവനെ സൃഷ്ടിച്ചു. അവന്റെ ദിവ്യ സ്വഭാവം വെളിപ്പെടുത്തുന്നതിനായിട്ട് നമുക്ക് രക്ഷയിലൂടെ ഒരു മടങ്ങി വരവ് ആവശ്യമാണ്.
The Bible says in Proverbs 15:1 that a gentle answer turns away wrath.
പ്രതിശവാക്യം 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു.
If you haven't understood how to give a gentle answer to one who is angry with you,
നിങ്ങളോട് കോപിച്ചനായി സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് ശാന്തതയോടെ സൗമ്യതയോടെ സംസാരിക്കുവാൻ നീ പഠിച്ചിട്ടില്ലെങ്കിൽ,
all your standing for doctrine is a waste of time.
സത്യ ഉപദേശത്തിന് വേണ്ടിയുള്ള നിന്റെ ധീരമായ നിലപാടുകളെല്ലാം വെറും പാഴുവേല.
Your speaking in tongues is a waste of time.
നീ അന്യ ഭാഷയിൽ സംസാരിക്കുന്നത് സമയം പാഴാക്കുകയാണ്.
Now we need to know that the glory of God is found in a balance.
ദൈവത്തിന്റെ തേജസ് വളരെ സന്തുലിതമായ നിലയിൽ നമുക്ക് വെളിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്.
Does that mean we ignore truth?
അതിന്റെ അർത്ഥം സത്യത്തെ നാം അവഗണിക്കണമെന്നാണോ?
Does that mean we mingle with people who don't believe in the deity of Christ like the Jehovah's Witnesses?
അതിന്റെ അർത്ഥം യഹോവയുടെ സാക്ഷികളെ പോലെ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന വ്യക്തികളുമായിട്ട് നാം കൂട്ടുചേരുമെന്നാണോ?
Or those who don't believe in the baptism in the Holy Spirit or even the new birth?
പുതിയ ജനനമോ പരിശുദ്ധാത്മ സ്നാനമോ ഈ കാര്യങ്ങൾ വിശ്വസിക്കാത്തവരുമായി നാം കൂട്ടായിരിക്കുമെന്നാണോ?
Lots of priests and bishops like that today.
അങ്ങനെയുള്ളതായിരിക്കുന്ന ധാരാളം പുരോഹിതന്മാരും മതമേലധ്യക്ഷന്മാരുമുണ്ട്.
No, we don't compromise.
ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നാം അശേഷം വിട്ടുവീഴ്ച ചെയ്യുന്നവരല്ല.
The glory of God is seen in truth and grace.
ദൈവത്തിന്റെ മഹത്വം കൃപയിലും സത്യത്തിലും ഒരുപോലെ വെളിപ്പെടുന്നതാണ്.
Bones and flesh.
നമ്മുടെ ശരീരത്തിന്റെ അസ്ഥികളും മാംസവും പോലെ രണ്ടും ആവശ്യമാണ്.
Which do you like? Which would you prefer in your body?
നിങ്ങളുടെ ശരീരത്തില് നിങ്ങളുടെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അസ്ഥികൾ വേണോ അതോ മാംസം വേണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും?
No, we need both.
നിശ്ചയമായും നമുക്ക് രണ്ടും ആവശ്യമാണ്.
So we need truth and grace.
അതുപോലെ തന്നെ നമുക്ക് സത്യവും ദൈവത്തിന്റെ കൃപയും ആവശ്യമാണ്.
Here we see something similar to that in
Romans 11:22.
Behold the kindness and the severity of God.
ആകയാൽ ദൈവത്തിന്റെ ദയയും അവന്റെ കണ്ണിരവും അല്ലെങ്കിൽ കാർക്കശ്യവും കാണുക.
Only kindness, we see severity.
ദൈവത്തിൽ നാം കാണുന്ന ഒരു വിശേഷത അവൻ മഹാദയാലുവാണെന്ന് മാത്രമല്ല അവൻ കാര്യങ്ങളിൽ വളരെ കർശന മനോഭാവമുള്ള.
He is not only severe, he is also kind.
അവൻ കർശനക്കാരനായ ദൈവം മാത്രമല്ല അവൻ വലിയ കരുണയുള്ള ദൈവവുമാണ്.
He is not a grandfather, he is a father.
അവനൊരു വല്യപ്പനല്ല അവൻ ഒരു പിതാവാണ്.
Why do I say that?
ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്?
I have never seen a grandfather severe with the grandchildren.
ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല വല്യപ്പച്ചന്മാരെ കൊച്ചുമക്കളോട് വളരെ കാഠിന്യത്തോടെ
പെരുമാറുന്നത്.
അവർക്ക് എപ്പോഴും ദയവുള്ളവരായിരിക്കാനേ കഴിയൂ.
ഗ്രാൻഡ്ഫാദേഴ്സ് ആർ ഇംബാലൻസ്.
വല്യപ്പച്ചന്മാര് ഈ അർത്ഥത്തില് സന്തുലിതാവസ്ഥ ഇല്ലാത്തവരാണ് ഒരു വശമേ.
ഫാദേഴ്സ്,
എന്നാൽ അപ്പന്മാരാണെങ്കിൽ,
ഗുഡ് ഫാദർ,
ഒരു നല്ല പിതാവാണെങ്കിൽ,
കൈൻഡ് ആൻഡ് സിവിയർ,
അവൻ കരുണയുള്ളവനായിരിക്കുമ്പോൾ തന്നെ വളരെ കർശന മനോഭാവമുള്ളവനുമാണ്.
സോ ഗോഡ് ഈസ് എ ഫാദർ, ഹീസ് ഗോട്ട് നോ ഗ്രാൻഡ് ചിൽഡ്രൻ, ഓൺലി ചിൽഡ്രൻ.
അതുപോലെ തന്നെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പിതാവാണ്. അവനൊരു വല്യപ്പച്ചനല്ല, അവന് കൊച്ചുമക്കളില്ല, മക്കളേ ഉള്ളൂ.
ഹീസ് കൈൻഡ് ആൻഡ് സിവിയർ,
അവൻ കരുണയുള്ളവനും അതുപോലെ തന്നെ കർശനമായ മനോഭാവം.
യു ആർ എ ഗുഡ് ഫാദർ, യു വിൽ ബി കൈൻഡ് ആൻഡ് സിവിയർ വിത്ത് യുവർ ചിൽഡ്രൻ.
സ്വർഗീയപിതാവിനെ പോലെ നിങ്ങൾ ഒരു നല്ല പിതാവാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ കരുണയുള്ളവരായിരിക്കും, എന്നാൽ കർശനമായിട്ട് അവരോട് ഇടപെടുന്നവരും.
എ ഗുഡ് എൽഡർ ബ്രദർ ഇൻ എ ചർച്ച് വിൽ ബി ലൈക് ഗോഡ്, കൈൻഡ് ആൻഡ് സിവിയർ.
ഒരു സഭയിലെ ഒരു മൂത്ത സഹോദരൻ, ഒരു ജ്യേഷ്ഠ സഹോദരൻ ഇതുപോലെ തന്നെയായിരിക്കും, കരുണയുള്ളവനും കർക്കശ മനോഭാവമുള്ളവനുമായി.
എൻ എൽഡർ ബ്രദർ ഹൂസ് ഓൺലി കൈൻഡ്, ഹി ഈസ് യൂസ്ലെസ്, ഹി ഈസ് അൺഫിറ്റ് ടു ബി എ സെർവന്റ് ഓഫ് ഗോഡ്.
എപ്പോഴും ദയ മാത്രം കാണിക്കുന്ന, കരുണ മാത്രം എപ്പോഴും കാണിക്കുന്ന ഒരു സഹോദരൻ ഒരു സഭയിലെ മൂപ്പനായിരിക്കാൻ യോഗ്യനല്ല.
An elder brother who is only severe, he is unfit to be a servant of God.
നിരന്തരമായിട്ട് കഠിന മനോഭാവം മാത്രമുള്ള ഒരു സഹോദരനും ഒരു സഭയുടെ മൂപ്പനായിരിക്കാൻ യോഗ്യനല്ല.
Because he cannot represent God who is kind and severe.
കരുണയും കർക്കശതയും ഒരുപോലെയുള്ള ദൈവത്തെ പ്രതിനിധാനം ചെയ്യുവാൻ അവൻ അയോഗ്യനാണ്.
What was Jesus? Was he kind or was he severe?
യേശു എങ്ങനെയുള്ളവനായിരുന്നു? അവൻ കരുണയുള്ളവനായിരുന്നോ അതോ അവൻ കർക്കശതയുള്ളവനായിരുന്നോ?
What do you think?
എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്?
He was both.
ഈ രണ്ട് കാര്യങ്ങളും യേശുവിൽ വളരെ സന്തുലിതമായി നാം കാണുന്നു.
Not sometimes kind and sometimes severe.
ചില സമയത്ത് കരുണയുള്ളവനും ചില സമയ ദിവസങ്ങളിലൊക്കെ വളരെ വളരെ കഠിനനും. ഇങ്ങനെയാണ്
ഓൾവേസ് കൈൻഡ് ആൻഡ് ഓൾവേസ് സ്ട്രിക്ട്.
യേശുവിന്റെ പ്രത്യേകത അവൻ സദാസമയവും അവൻ കരുണയുള്ളവനായിരുന്നു, സദാസമയത്തും അവൻ കർക്കശ മനോഭാവമുള്ളവനുമായിരുന്നു.
തിങ്ക് ഓഫ് ദ ടൈം വൺ ഹി സ്പോക്ക് ടു പീറ്റർ.
പത്രോസിനോട് യേശു ഒരിക്കൽ സംസാരിച്ച സന്ദർഭം ഓർക്കുക.
പീറ്റർ സെഡ് യു ആർ ദ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ്.
നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പത്രോസ് പറഞ്ഞ സന്ദർഭം.
റീഡ് ദാറ്റ് ഇൻ മാത്യു 16.
മത്തായിയുടെ 16-ാം അധ്യായത്തിലാണ് നാം ആ ഭാഗം കാണുന്നത്.
And Jesus said, Blessed are you, Simon, for flesh and blood has not revealed this to you, but my Father in heaven.
പത്രോസിന്റെ വാക്കുകൾക്ക് മറുപടിയായി യേശു എന്താണ് പറഞ്ഞത്? ബറിയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്.
Have you ever thought how you would feel if Jesus said to you, Oh, you're really blessed more than all other men. Think that you got such a revelation from heaven.
നിങ്ങൾക്ക് സ്വർഗത്തിൽ ലഭിച്ച ഇതുപോലെ അത്ഭുതകരമായിരിക്കുന്ന ഒരു വെളിപ്പാടിന്റെ മുൻപിൽ യേശു പറയുകയാണെന്നിരിക്കട്ടെ, മകനെ അല്ലെങ്കിൽ സഹോദര, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഭാഗ്യവാനാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും?
I think our head will swell. Oh, Jesus thinks so much about me.
പെട്ടെന്ന് നിങ്ങളുടെ തലയുടെ വലിപ്പം കൂടും, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ വളരെ ഉയരും, യേശു എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുള്ളൂ.
That is Matthew 16:17.
മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലാണ് നാം അത് കാണുന്നത്.
But one minute later.
എന്നാൽ ഒരു മിനിറ്റേ കഴിഞ്ഞുള്ളൂ.
Only one minute.
ഒരു മിനിറ്റിന്റെ സമയമേ ഉള്ളായിരുന്നു.
He turns around to Peter and says, Get behind me, Satan.
ഈ വാക്കുകൾ ഉച്ചരിച്ച പത്രോസിനോട് തന്നെ യേശു പറയുകയാണ്, സാത്താനെ, എന്നെ വിട്ടുപോകൂ, എന്റെ പുറകെ
പോകൂ. Verse 23.
23-ാം വാക്യത്തിൽ നാം അത് കാണുന്നു.
So then the head shrinks back to the normal size again.
ഈ വാക്കുകളുടെ മുൻപിൽ വളരെ വികസിച്ച് വലുതായിരിക്കുന്ന പത്രോസിന്റെ തല ചുരുങ്ങി പഴയ സ്ഥാനത്തേക്ക് വന്നു.
താങ്ക് ഗോഡ്.
ദൈവത്തിന് സ്തോത്രം.
We would destroy ourselves with big heads.
വലിയ തലയുള്ളവരാണെങ്കിൽ നമുക്ക് നാശം നിശ്ചയമാണ്.
God knows how to encourage us.
നമ്മെ ഉത്സാഹിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് കർത്താവിന് അറിയാം.
Rebuke us.
നമ്മെ ശാസിക്കേണ്ടത് എങ്ങനെയാണെന്നും കർത്താവിന് അറിയാം.
God is kind and he is severe.
ദൈവം കരുണയുള്ളവനാണ്, അതേ സമയത്ത് അവൻ വളരെ കർശന മനസ്സുള്ള.
He knows how to encourage us when we are discouraged.
നാം നിരാശരാകുമ്പോൾ നമ്മെ എങ്ങനെ ഉത്സാഹിപ്പിക്കണമെന്ന്
കർത്താവ് അറിയാം. How to rebuke us when we are lazy and indisciplined.
നാം ശിക്ഷണ ബോധമില്ലാതെ മനസ്സരായിരിക്കുമ്പോൾ നമ്മെ എങ്ങനെ ശാസിക്കണമെന്നും
കർത്താവിനറിയാം.
ദൈവത്തിന്റെ നാമത്തിൽ പണമുണ്ടാക്കുന്ന ദ്രവ്യാഗ്രഹികളെ ദേവാലയത്തിൽ നിന്ന് ചാട്ടവാറു കൊണ്ട് പുറത്താക്കുവാനും
യേശുവിനറിയാം.
വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ സ്വാതന്ത്ര്യപ്പിക്കുവാൻ യേശുവിനറിയാം.
And he knew how to call the Bible scholars of his day humbugs and hypocrites who were ready to go to hell.
തന്റെ തലമുറയിലെ നരകത്തിലേക്ക് പോകുവാൻ യോഗ്യതയുള്ളതായിരിക്കുന്ന പരീശന്മാരെ കപടഭക്തിക്കാരെ എന്ന് വിളിക്കുവാൻ അവന് മടിയില്ലായിരുന്നു.
That's how Jesus was.
യേശു ഇങ്ങനെയുള്ള മനുഷ്യനായിരുന്നു.
So when we seek to follow Jesus,
യേശുവിനെ നാം അനുഗമിക്കുവാൻ
we read in 2 Corinthians chapter 3.
രണ്ട് കൊരിന്ത്യർ മൂന്നാം അധ്യായത്തിൽ നാം ഇങ്ങനെ കാണുന്നു.
And verse 18.
രണ്ട് കൊരിന്ത്യർ മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യം.
The Holy Spirit shows us the glory of Jesus.
പരിശുദ്ധാത്മാവ് യേശുവിന്റെ മഹത്വം നമ്മെ കാണിക്കുന്നു.
It says here in this verse in a mirror.
പതിനെട്ടാം വാക്യത്തിൽ നാം കാണുന്നത് ഒരു കണ്ണാടിയിൽ എന്ന പോലെ
transforms us into the same likeness.
അതേ പ്രതിമയായി അതേ സാദൃശ്യത്തിലേക്ക്
shows us that glory and transforms us into that likeness.
പരിശുദ്ധാത്മാവ് യേശുവിന്റെ മഹത്വം നമ്മെ കാണിക്കുകയും ആ മഹത്വത്തിലേക്ക് നമ്മെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു.
In a world where this is hardly emphasized, we need to hear it again and again and again and again.
ഏറ്റവും ഈ ദൈവിക സത്യം അവഗണിക്കപ്പെട്ടിരിക്കുന്ന ഒരു ക്രൈസ്തവ ലോകത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ കാര്യം നമുക്ക് എടുത്തു വരേണ്ട ആവശ്യമുണ്ട്.
Everywhere I go, I find in Christendom service is what is being emphasized.
ഞാൻ എവിടെയെല്ലാം പോയാലും അവിടെയെല്ലാം കാണുന്ന കാര്യം ദൈവത്തിന്റെ സേവ ചെയ്യുക, ശുശ്രൂഷ ചെയ്യുക.
We must serve God. We must give money. We must give ourselves for full-time work. We must do this. We must do that.
നാം കർത്താവിനെ സേവിക്കണം, കർത്താവിന്റെ വേലയ്ക്ക് പണം കൊടുക്കണം, മുഴുവൻ സമയവും സുവിശേഷന്മാരായി പോകണം. ഈ കാര്യം കേൾക്കാനുള്ളൂ.
When was the last time you heard about being transformed into the likeness of Christ?
ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് അനുരൂപരായി രൂപാന്തരപ്പെടുത്തുന്നതിനെ കുറിച്ച് നിങ്ങൾ ഒടുവിൽ ഒരു സന്ദേശം
കേട്ടതാണ്. യേശുവിന്റെ
കാൽച്ചുവടുകളെ നമുക്ക് സത്യമായിട്ടും അവനെ പിൻഗമിക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾ
the Holy Spirit has come verse 18 to show us in the mirror of God's word the glory of Jesus.
നാം കാണുന്ന പോലെ ഒരു കണ്ണാടിയിൽ എന്ന പോലെ യേശുവിന്റെ മഹത്വം നമ്മെ കാണിക്കുവാനാണ്.
And then the secondly it says in the same verse he transforms us into that likeness more and more.
യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തോട് ആ രൂപത്തോടെ നമ്മെ അധികമായിട്ട് അനുരൂപപ്പെട്ട് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആത്മാവ് ചെയ്യുന്നത്.
Why is it that so many Christians, even after so many years of being believers, are not being transformed into Jesus' likeness?
അനേക വർഷങ്ങൾ വിശ്വാസികളായി ജീവിച്ചിട്ടും യേശുവിന്റെ സ്വഭാവത്തോട് അനേകരും അല്പം പോലും അനുരൂപമായി തീരാത്തത് എന്തുകൊണ്ടാണ്?
Why is it they are not becoming more humble?
കൂടുതൽ താഴ്മയും വലിയ ബുദ്ധിയുള്ളവരായിട്ട് അവർ തീരാത്ത.
Why is their thought life is not becoming more pure?
അവരുടെ ചിന്താലോകം അധികമധികം പരിശുദ്ധമായി തീരാത്ത എന്തു?
Why is it their dreams at night are still filthy?
രാത്രിയിൽ കാണുന്ന സ്വപ്നങ്ങൾ ഇന്നും വളരെ അശുദ്ധമായി തുടരുന്നതിന്റെ കാരണം എന്താ?
Why?
എന്താണ് ഇതിന്റെ കാരണം?
Because they are not seeing the glory of Jesus first in the scriptures.
കാരണം തിരുവചനത്തിലൂടെ യേശുക്രിസ്തുവിന്റെ മഹത്വം പരിശുദ്ധാത്മാവിനാൽ അവർ കണ്ടിട്ടില്ല എന്നുള്ളത്.
What did we read in 2 Corinthians 3:18?
രണ്ട് കൊരിന്ത്യർ മൂന്നിന്റെ പതിനെട്ടിൽ നാം എന്താണ് വായിക്കുന്നത്?
First of all, the Holy Spirit does not transform us into Christ likeness.
പരിശുദ്ധാത്മാവ് ആദ്യമായിട്ട് നമ്മെ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നില്ല.
Second,
അത് രണ്ടാമത്തെ കാര്യമാണ്.
First, he shows us that glory in the mirror of God's word.
ദൈവവചനമാകുന്ന കണ്ണാടിയിൽ യേശുക്രിസ്തുവിന്റെ തേജസ് നമ്മെ കാണിക്കുകയാണ് ഒന്നാമതായിട്ട് ആത്മാവ് ചെയ്യുന്നത്.
Are you gripped by that truth?
ഈ സത്യത്താൽ നിങ്ങളുടെ ഹൃദയം പിടിക്കപ്പെട്ടിട്ടുണ്ടോ?
Some people are irritated when they hear that.
ഈ കാര്യം കേൾക്കുമ്പോൾ ചിലരുടെ ഹൃദയത്തിലെങ്കിലും വളരെ ഒരു അസ്വസ്ഥത ഉണ്ടാകും.
Because they see that they are in sin.
കാരണം പാപത്തിലാണ് അവർ ജീവിക്കുന്നതെന്നുള്ള സത്യം അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്നു.
For example, a man who has not learned to stop shouting at his wife, what message can he preach to other people?
Sunda bhariyode uchathile athahasikkan mathram kadiyana oru bhartavine mattullavarode endu sandesham
he can preach nothing.
Avane devathinte vadanam prasangikkan arhathu.
He can teach people how to shout at their wife, that's all, nothing else.
Bhariyarode ochiduvan എങ്ങനെ കഴിയും ആ കാര്യത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുവാൻ അവൻ യോഗ്യനാണ്.
He can teach people how to be a hypocrite, nothing else.
ഒരു കപടഭക്തനായി എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നുള്ള കാര്യം മാത്രമേ അവന് പഠിപ്പിക്കുവാൻ യോഗ്യതയുള്ളൂ.
He may have got a doctorate from a Bible school. It's useless.
ഒരു ബൈബിൾ കോളേജിൽ നിന്നും തിയോളജിയിൽ ഒരു ഡോക്ടറേറ്റ് ലഭിച്ച വ്യക്തിയായിരിക്കാം.
What does the Holy Spirit show us from scripture?
തിരുവചനത്തിലെ പരിശുദ്ധാത്മാവ് നമ്മെ എന്താണ് കാണിക്കുന്നത്?
The Bible says in James 1, the mirror is God's word.
യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിൽ നാം കാണുന്നു ഈ കണ്ണാടി ദൈവത്തിന്റെ വചനമാണ്.
And in that mirror he shows us the glory of the Lord.
ഈ ദൈവവചനമാകുന്ന കണ്ണാടിയിൽ ദൈവത്തിന്റെ തേജസ്സാണ് പരിശുദ്ധാത്മാവ് നമ്മെ
കാണിക്കുന്നത്. You know what they teach in the Bible schools in the world today?
ഇന്നത്തെ ക്രിസ്തീയ വേദപഠന ശാലകളിൽ എന്തൊക്കെയാണ്
പഠിപ്പിക്കുന്നത്?
കർത്താവിന്റെ തേജസ്സ്.
They teach them Hebrew.
അവരെ എബ്രായ ഭാഷ ഗ്രീക്ക് ഭാഷ പഠിക്കും.
What the critics speak.
ദൈവവചന വിമർശകർ എന്ത് പറയുന്നു?
And so many useless things.
ഒട്ടും പ്രയോജനമില്ലാത്ത ഒരുപാട് ചവറ് കാര്യങ്ങളാണ്.
That is why when Jesus chose his 12 apostles, he did not go to Gamaliel's Bible school and pick out any of those people.
അതുകൊണ്ടാണ് യേശു തന്റെ ശുശ്രൂഷയുടെ മുമ്പിൽ തന്റെ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ ഗമാലിയേലിന്റെ വേദപഠന ക്ലാസ്സിൽ പോയി കുറച്ചുപേരെ അവിടെ നിന്ന് തിരഞ്ഞെടുക്കാഞ്ഞത്.
Finally, after his resurrection, he pulled out one person from there called Saul of Tarsus.
എന്നാൽ തന്റെ പുനരുത്ഥാനത്തിന് ശേഷം ഗമാലിയേലിന്റെ അടുക്കൽ നിന്ന് പഠിച്ച ഒരാളെ യേശു വിളിച്ചെന്നുള്ള സത്യമാണ്.
And we read in Galatians, God sent him to Arabia for 3 years.
എന്നാൽ എന്താണ് ദൈവം ചെയ്തതെന്നറിയാമോ? അവനെ മാനസാന്തരത്തിന് ശേഷം ഈ ശൗലിനെ അറേബ്യൻ മരുഭൂമിയിലേക്ക് 3 വർഷത്തേക്ക് പറഞ്ഞു.
And said, now let me take out of your head all that rubbish that you got filled in the Bible school. It'll take 3 years to take it out, then I'll make you my apostle.
Bible school vetti ninte thalayil nirachirunna chavaru muluvanum eduthu maattuva enikku 3 varshamengilum venam adu kaniyal ninakku ende shushrushakanayirpan kadiyum.
But Peter and John did not need to go to Arabia because they never went to Gamaliel first of all.
Petrusum Yohannanum ingane oru shikshanathinte aavashyamillayirunna kaaranam avar Gamalielinte Bible school il padichavarayirunnilla.
In the Old Testament we had there was a thing called the school of the prophets.
പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട് പ്രവാചകന്റെ അഭ്യസന കളരി.
Those are the Bible schools of those days.
പഴയ നിയമകാലത്തെ ബൈബിൾ സ്കൂളുകളായിരുന്നു പ്രവാചകന്റെ വീട്.
Not a single true prophet in the Old Testament came out of those Bible schools.
നിങ്ങൾക്കറിയാമോ, ആ പഴയ നിയമകാലത്ത് പോലും ദൈവത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന ഒരു പ്രവാചകനും ഈ പ്രവാചകന്മാരുടെ ബൈബിൾ സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല.
Not Isaiah, Jeremiah, Hosea, Malachi, nobody.
യെശയ്യാവോ യിർമ്യാവോ മാലക്കിയോ ഹോശയ്യാവോ ഒരു പ്രവാചകനും ബൈബിൾ സ്കൂളിൽ നിന്ന് വന്നില്ല.
All the false prophets came out of those Bible schools with their diplomas.
എന്നാൽ എല്ലാ വ്യാജ പ്രവാചകന്മാരും ബൈബിൾ സ്കൂളുകളിലെ ഡിപ്ലോമ ആയിട്ട് പുറത്തു വന്നവരാണ്.
That's what's happening today.
ഇന്നും അത് തന്നെയാണ് സംഭവിക്കുന്നത്.
Every Bible school is churning out these false prophets who don't know, who haven't seen the glory of the Lord.
കർത്താവിന്റെ മഹത്വം കണ്ടിട്ടില്ലാത്ത അനേകരെ പുറത്തു പറഞ്ഞുവിടുന്ന പ്രസ്ഥാനങ്ങളായിട്ട് വേദപഠന ക്ലാസുകൾ തീർന്നിരിക്കുകയാണ്.
God's word is meant to show us the glory of Jesus Christ.
ദൈവത്തിന്റെ വചനം യേശുക്രിസ്തുവിന്റെ മഹത്വം നമ്മെ കാണിക്കുവാനായി നൽകപ്പെട്ടതാണ്.
It's not to teach Hebrew and Greek.
എബ്രായ ഭാഷയും ഗ്രീക്കും പഠിപ്പിക്കുവാനല്ല.
The glory of Jesus.
യേശുവിന്റെ മഹത്വം നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
To see how when they spat on him, he never lost his temper.
ഈ ലോകത്തിലെ ജീവിതത്തിലെ കോപിഷ്ഠനായി തന്റെ സമയത്ത് നഷ്ടപ്പെട്ട യേശുവിനെ നാം കാണുന്നില്ല.
That when they called him the prince of devils, he forgave them immediately.
ഭൂതങ്ങളുടെ തലവനെന്ന് യേശുവിനെ അവർ വിളിച്ചപ്പോഴും ചില നേരത്തിൽ അവർ ക്ഷമിക്കുവാൻ യേശുവിന് കഴിയുമായി.
That is the glory of Jesus.
അതാണ് യേശുവിന്റെ ജീവിതം.
When I see that,
ആ മഹത്വം ഞാൻ ദർശിക്കും.
Even if I don't know any Hebrew or Greek,
എബ്രായയോ ഗ്രീക്കോ ഭാഷ എനിക്ക് ഒരു വാചകം അറിയത്തില്ല.
It can transform me into that likeness.
പരിശുദ്ധാത്മാവിനെ യേശുവിന്റെ ദിവ്യ സ്വഭാവത്തോടെ എന്നെ അനുരൂപനാക്കുവാൻ കഴിയും.
My brothers and sisters,
എന്റെ സഹോദര സഹോദരന്മാർ,
are you gripped by the glory of Jesus?
യേശുവിന്റെ മഹത്വത്താൽ നിങ്ങളുടെ ഹൃദയങ്ങൾ പിടിക്കപ്പെട്ടിട്ടുണ്ടോ?
If you have a preacher in your church who is not gripped by the glory of Jesus,
യേശുവിന്റെ മഹത്വത്താൽ തന്റെ ഹൃദയം പിടിക്കപ്പെടാത്ത ഒരു പ്രസംഗിയാണ് നിന്റെ സഭയിൽ വചന
സംസാരിക്കുന്നത്, and he just preaches to you all the chaff and the rubbish that he learned in some Bible school.
എങ്ങനൊരു ബൈബിൾ സ്കൂളിൽ അവൻ പഠിച്ചതായിരിക്കുന്ന വെറും പതിര് പ്രയോജനശൂന്യമായ കാര്യങ്ങളാണ് നിങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്.
You will become like that.
നീയും ആ പ്രസംഗിയെ
turn away from such people.
സമയം വേണ്ട, അങ്ങനെയുള്ളവരെ വിട്ടൊഴി.
Turn away from these false prophets.
ഇങ്ങനെയുള്ള വ്യാജ പ്രവാചകന്മാരെ വിട്ടൊഴിയുക.
And seek for the revelation of the Holy Spirit from God's word yourself.
ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിനക്ക് തന്നെ നേരിട്ട് വെളിപ്പാട് തരുവാൻ ആത്മാവിനെ അനുസരിച്ച് അനുവദിക്കുക.
I told you how there are multitudes of people thumping the same Bible and saying we've got the truth.
ഇതെ ബൈബിളിലെ പേജുകളിലെ ഊന്നൽ കൊടുത്തുകൊണ്ട് സത്യം ഞങ്ങളുടെ പക്കൽ ഉണ്ടെന്ന് പറയുന്ന അനേകരുണ്ടല്ലോ.
How shall we know who is speaking really the truth?
യഥാർത്ഥ സത്യം ആരാണ് സംസാരിക്കുന്നത് നമുക്ക്?
When I was a young believer,
ഞാനൊരു ചെറുപ്പക്കാരനായ
I said, Lord, I'm confused when I see all these groups.
ഈ വിഭാഗങ്ങളെ എല്ലാം കാണുമ്പോൾ എനിക്ക് ആകെ ചിന്താകുഴപ്പം ഉണ്ടാകുന്ന കർത്താവേ എന്ന് ഞാൻ പറഞ്ഞു.
Which is the truth?
എന്താണ് യഥാർത്ഥ സത്യം?
There's one verse that helped me.
എന്നെ സഹായിച്ച ഒരു വചനമുണ്ട്.
And if you're interested in it, you can take it.
നിങ്ങൾക്ക് ഈ വിഷയത്തിൽ താൽപര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാക്യം സത്യം.
I guarantee if you follow it, it will help you.
ഈ പരീക്ഷ, ഈ ഒരു പരീക്ഷണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഗൗരവമായിട്ട് എടുത്താൽ ഈ കാര്യത്തിൽ ഫലം
നിശ്ചയിച്ചു.
യോഹന്നാന്റെ സുവിശേഷം 8:32 കാണുന്ന യേശുവിന്റെ വാക്കുകളാണ്. യോഹന്നാൻ 8:32
Jesus said, you shall know the truth and the truth shall make you free.
നിങ്ങൾ സത്യമാണ് അറിയുന്നതെങ്കിൽ നിങ്ങൾ അറിയുന്ന സത്യം നിങ്ങളെ യഥാർത്ഥമായി സ്വതന്ത്രരാക്കും.
That's the word that helped me.
എന്നെ സഹായിച്ച ദൈവവചനം ഇതാണ്.
How do I know whether this person is preaching the truth or that person is preaching the truth?
ഈ പ്രസംഗി സംസാരിക്കുന്നത് സത്യമാണോ മറ്റൊരാൾ പറയുന്നതാണോ സത്യം ഞാൻ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്?
Or the other 20,000 denominations in Protestant Christianity, whether they are preaching the truth?
പ്രോട്ടസ്റ്റന്റ് വിഭാഗത്തിലെ 20,000-ൽ അധികം വരുന്ന വിഭാഗങ്ങളിൽ ആരാണ് സത്യം സംസാരിക്കുന്നത് ഞാൻ എങ്ങനെ
അറിയാം?
ദൈവവചനം പിടിച്ചുകൊണ്ട് ദുരുപദേശ സമൂഹങ്ങളായിട്ട് തീർന്നിരിക്കുന്ന അവർ പറയുന്നതാണോ
സത്യം?
വളരെ എളുപ്പമാണ് സത്യം കണ്ടെത്തുവാൻ. സത്യമാണ് ഞാൻ കേൾക്കുന്നതെങ്കിൽ ആ സത്യം എന്നെ സ്വതന്ത്രനാക്കുക തന്നെ
ചെയ്യും.
എന്നെ ബന്ധനത്തിലേക്കും കുറ്റബോധത്തിലേക്കുമാണ് ഈ വചനം ഈ സത്യം എന്ന് പറയുന്നത് നടത്തുന്നതെങ്കിൽ അത് സത്യമല്ല.
If it makes me the slave of a man, it's not the truth.
ഒരു മനുഷ്യനെ ദാസനാക്കി എന്നെ തീർക്കുകയാണ് ഈ പ്രസംഗം ചെയ്യുന്നതെങ്കിൽ അത് സത്യമല്ല.
If it makes me afraid of a man, that's not the truth.
ഒരു മനുഷ്യനെ ഭയപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇതിനെ കൊണ്ടുപോകുന്നതെങ്കിൽ അത് സത്യമല്ല.
If it makes me afraid of the devil, that's not the truth.
പിശാചിനെ ഭയപ്പെട്ട് എന്റെ ജീവിതം മുഴുവൻ എനിക്ക് കഴിക്കേണ്ടി വരുന്നെങ്കിൽ അത് സത്യമല്ല.
If it leaves me in bondage and sin, it's not the truth.
പാപത്തിന്റെ അടിമത്തത്തിൽ ജീവിതത്തിൽ മുഴുവൻ തുടരുകയാണെങ്കിൽ അത് സത്യമല്ല.
If after 20 years of believing this, I'm still losing my temper, whatever I've got, that's not the truth.
ഞാൻ 20 വർഷമായി കേട്ടുകൊണ്ടിരുന്ന സത്യമെന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ ഇന്നും എന്റെ കോപത്തിലും എന്നെ സ്വതന്ത്രനാക്കിയിട്ടില്ലെങ്കിൽ അത് സത്യമല്ല.
If I'm still getting irritated with my children after 15 years of listening to this truth, that is not the truth.
ഈ സത്യം 15 വർഷം തുടർമാനമായി കേട്ടിട്ടും എന്റെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യത്തിൽ ഞാൻ അസ്വസ്ഥനായി തീരുന്നുണ്ടെങ്കിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് സത്യം.
I'm not free from anger, I'm not free from irritation.
അസ്വസ്ഥതയിൽ നിന്നും കോപത്തിൽ നിന്നും എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് സത്യം.
It's after being married for 15 years and being a believer, I still lust after women, then what I've got is not the truth.
ഒരു വിവാഹിതനായിരിക്കുന്ന വിശ്വാസിയായിട്ട് 15 വർഷം പിന്നിട്ടിട്ടും ഇന്നും മറ്റുള്ള സ്ത്രീകളെ നോക്കി മോഹിക്കുന്നവനാണ് ഞാനെങ്കിൽ ഞാൻ കേൾക്കുന്ന സത്യം ദൈവത്തിന്റെ സത്യം.
This is the type of deception that is going on in Christendom.
ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ വളരെ പരന്നിരിക്കുന്ന വലിയ ചതിവ് ഇതാണ്.
How shall we know the truth?
സത്യം നാം എങ്ങനെ തിരിച്ചറിയും?
By reading this book and that book.
ഏതെങ്കിലും ഒരു പ്രത്യേക പുസ്തകം വായിച്ചതുകൊണ്ട് സത്യം ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയുമോ?
There are clever people who can manipulate your mind and make you feel that they have got the truth.
നിങ്ങളുടെ മനസ്സിനെ വളരെ തന്ത്രപൂർവ്വം സ്വാധീനിച്ച് അവർ പറയുന്നത് സത്യമാണെന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കുവാൻ കഴിയുന്ന ബുദ്ധിമാന്മാരായിരിക്കുന്ന
എഴുത്തുകാരുണ്ട്.
അങ്ങനെ ബുദ്ധിശാലികളായിരിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരാൽ
വഞ്ചിക്കപ്പെടരുത്. ഈ
കാര്യങ്ങളെ സിദ്ധാന്തങ്ങൾ എഴുതുന്ന ബുദ്ധിമാന്മാരായിരിക്കുന്ന മനുഷ്യരെ നോക്കുക. അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവർ പാപത്തിൽ പരാജയപ്പെട്ടവരാണ്.
When two disciples of John the Baptist came to Jesus and said, where are you living?
യോഹന്നാൻ സ്നാപകന്റെ രണ്ട് ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന, ഗുരു നീ എവിടെയാണ് പാർക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, വന്ന് കാണുക.
That is what Jesus says today also.
ഇന്നും യേശു പറയുന്നത് അത് തന്നെയാണ്.
Come and see.
വന്ന് ബോധ്യപ്പെടുക.
We should be able to say to others.
നമുക്ക് മറ്റുള്ളവരോട് ഇങ്ങനെ പറയുവാൻ കഴിയും.
Brother, sister,
സഹോദര,
come and see.
വന്ന് കാണുക, കണ്ടു ബോധ്യപ്പെടുക.
Come and live in my home and see how I live with my wife.
എന്റെ വീട്ടിൽ വന്ന് ചില ദിവസങ്ങൾ ഒന്ന് താമസിക്കുക. എന്റെ ഭാര്യയോട് ഒരുമിച്ച് ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്.
See how I speak to my children.
എന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് കണ്ടു ബോധ്യപ്പെടുക.
Come and see how I deal with my fellow believers.
എന്റെ കൂട്ടു സഹോദരങ്ങളോട് ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് കണ്ടു ബോധ്യപ്പെടുക.
Gospel sets us free.
ദൈവത്തിന്റെ സുവിശേഷം നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുന്നു.
If it hasn't set you free, you've got 10% of the gospel.
അത് നിങ്ങൾ ഇതുവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, സുവിശേഷത്തിന്റെ ആദ്യത്തെ 10% നിങ്ങൾ കണ്ടിട്ടുള്ളൂ.
Brothers and sisters,
സഹോദരന്മാരെ,
this is the mark of truth.
സത്യത്തിന്റെ മുഖമുദ്ര ഇതാണ്.
It sets us free.
അത് നമ്മെ സ്വതന്ത്രരാക്കും.
It sets us free from the love of money.
ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കും.
It sets us free from always wanting to collect money from Christians.
മറ്റുള്ള വിശ്വാസികളിൽ നിന്ന് നിരന്തരമായിട്ട് പണശേഖരം നടത്തുവാനുള്ള വലിയ ആഗ്രഹത്തിൽ നമ്മെ സ്വതന്ത്ര.
It is so difficult to find that in India.
ഇന്ത്യയിൽ ഇങ്ങനൊരു മനോഭാവമുള്ളവരെ കണ്ടെത്തുവാൻ വിഷമമാണ്.
Everybody is interested in, particularly if you're in Christian work, to get money.
கிறிஸ்திய பிரவர்த்தனத்தில் நீங்கள் ஏற்பட்டிருக்கிற வியாதிகள் நீங்கள் அறியாம எல்லாருக்கும் பணம் வேணும், கர்த்தாவின் வேலைக்கு பணம் வேணும்.
And the older they get, the more covetous they get.
அவர் வருஷங்க கழிஞ்சு பிராயமாகும் தோறும் அவருடைய அத்தியாகிரகம் வர்த்திட்டு வருது.
Was most free in a country.
ஒரு ராஜ்யத்தில் ஏற்றம் சுவாதந்திரம் அனுபவிக்கிற ராஜா.
He was under nobody.
ராஜாவ வேற யாருடையும் கீழில் ஆயிருந்தில்லை.
And God wanted man to be like that.
தெய்வம் மனுஷனை அதுபோல உள்ள ஒரு ஜீவத்திலேக்கான சிருஷ்டித்தது. சுதந்திரம்.
He didn't want any sin to rule over me.
ஏதெங்கொரு பாவம் என்ற மேல் வாழணும் என்ற தெய்வம் ஆகிரகித்தில்லை.
You know, my dear brothers and sisters, that is why Jesus came.
என்ற பிரிய சகோதரங்களே, இயேசு வந்தது நம்மை இத்தனை ஜீவத்திலே நடத்துவார்.
I am not saying that to condemn anybody here.
ஆரெங்கிலும் விதிக்குவான் குற்றப்படுத்துவான் அல்ல நான் இது
பறேன். I am saying, don't be deceived with partial truth.
ஆகியமாயிருக்கிற சத்தியங்கள் கொண்டு நீங்கள் வஞ்சிக்கப்படுறத என்று முன்னறிவு தருவான்.
Truth will set us free.
தெய்வத்தின் சத்தியம் நம்மை யதார்த்த சுவாந்திரத்திலே.
Free from the power of sin that has ruled our life.
நம்முடைய ஜீவத்தை கழிஞ்ச நாடுகளில் அடக்கி வாண பாவத்தின் சக்தியில் நம்மை சுதந்திராக்குறதான தெய்வத்தின் சத்தியம்.
In the Old Testament we read that the nation of Canaan was ruled by many many kings.
பழையகாலத்தில் நம் காணுண்ட தெய்வம் தன் ஜனத்தின் வாக்குத்தம் செய்த கனான் நாடு அநேக ராஜாக்கன்மாரால் அடக்கி தரித்திருந்தார்.
We read that Joshua led the Israelites into Canaan and killed those kings one by one.
யோசுவாவின் நேதிருத்தத்தில் இஸ்ரேல் மக்கள் கனானிலேக்கு கடந்து வந்து ஓரோ ராஜாக்கன்மாரை நிகிரகித்து தேசம் பிடித்தடக்கிறதை காணும்.
They killed one king and occupied his territory.
ஒரு ராஜாவினை நிகிரகித்தின சேஷம் அவன் பூப்பிரதேசம் அவர் கீழடக்கி.
That area became free from that king.
ஆ ராஜாவின் அதீனதையில் இருந்தும் ஆ பிரதேசத்தை அவர் மோசிப்பிக்கிறார்.
Joshua is the picture of Jesus.
யோசுவா இயேசுவின் நிழலான.
He has come so that the kings that have ruled our body and our life are killed one by one.
நம்முடைய சரீரத்தை வருஷங்களாய் அடக்கி வாழ்ந்து கொண்டிருக்கிறதாயிருக்கிற இத்தரத்திலுள்ள ராஜாக்கன்மாரை ஓரோந்தோரோந்தாய் நம்முடைய நாசம் செய்வாரான அவன்.
The land of Canaan is a picture of your body and mine.
கனான் தேசம் என்று பரையும் என்னை நீங்களையும் சரீரத்தின் ஒரு சித்திரமாக.
There are many kings that rule in this body and mine.
ஈ சரீரமாக என்ன பூப்பிரதேசத்தை அடக்கி வாழ்ந்திருக்கிற அநேக ராஜாக்கன்மாருண்டு.
Many many kings.
பல ராஜாக்கன்மாரே இருந்தாலும்.
Impurity.
அசுத்தி.
Bad habits.
துஷித்த சுபாவங்கள்.
An unforgiving attitude to somebody.
மற்றவர்களோடு க்ஷமிக்குவான் கழிவில்லாயுமா.
A love of earthly things.
பௌதிக காரியங்களோடுள்ள அத்தியதிகமாயிருக்கிற இதெல்லாம் ராஜாக்கன்மாரை போல.
Rule only in their lives of unbelievers.
விசுவாசிகளுடைய ஜீவத்தில் மாத்திரமே ஈ ராஜாக்கன்மார் வாழ்ந்துள்ளது நீங்கள் கருதுங்கள்.
Lives of many believers.
அநேக விசுவாசிகளுடைய ஜீவத்திலும் இத்தனை எத்தனை ராஜாக்கன்மார்
வாழ்ந்துள்ளது. Evil kings rule who should be killed.
துஷ்டன்மாராயிருக்கிற நிகிரகிக்கப்படேண்டதாயிருக்கிற அநேக ராஜாக்கன்மார் இன்னும் அநேக விசுவாசிகளில் வாழும்.
One who is greater than Joshua has come.
என்னால் யோசுவேக்காலும் வலிவன் வந்திருக்கிறது.
To lead us into this Canaan plan.
ஈ கனான் தேசம் முழுவதும் நமக்கு சுதந்திரமாக்கி நல்குவான் இயேசு வந்திருக்கிறது.
To do what?
அவன் எந்த செய்வான் வந்தான்.
Did Joshua come there to proclaim a doctrine in Canaan?
கனானில் ஒரு புதிய உபதேசம் விளம்பரம் செய்வான் அவனோ யோசுவே ஆயிற்று.
He came to liberate Canaan from these kings.
ஈ அடக்கி வாழ்ந்தாயிருக்கிற ஈ துர் பரணம் நடத்தினவரு ஒழிவாக்கி சுதந்திரம் நல்குவானாണ്.
Why has Jesus come into your life?
യേശുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്തിനാണ്?
It's just to give you a new doctrine.
ഒരു പുതിയ ഉപദേശം നിനക്ക് നൽകുവാനാണ് യേശു വന്നത്.
But to set you free.
അല്ല, മറിച്ച് നിന്നെ സ്വതന്ത്രനാക്കുവാനാണ്.
No sin need rule over your life anymore.
നിന്റെ ജീവിതത്തിൽ ഒരു പാപവും വാഴേണ്ട ആവശ്യമില്ല. യേശു അതിനായി വന്നു.
That's why he's called us.
അതിനാണ് അവൻ നമ്മെ.
That's why he gives us the Holy Spirit.
അതിനാണ് തന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക്
തന്നത്. He says, where the spirit of the Lord is, there is liberty.
കർത്താവിന്റെ വചനം പറയുന്നു, എവിടെ പരിശുദ്ധാത്മാവുണ്ടോ അവിടെ സ്വാതന്ത്ര്യം.
2 Corinthians 3:17. Wherever the spirit of the Lord is, there is liberty.
2 Corinthians 3:17 നാം അത് കാണുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ സ്വാതന്ത്ര്യം.
So if I am filled with the Holy Spirit, I should be filled with liberty.
ഞാൻ പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ ഈ സ്വാതന്ത്ര്യം തന്നെ ഞാൻ നിറഞ്ഞ് തുളുമ്പുന്ന.
Free from people's opinions.
മനുഷ്യരുടെ അഭിപ്രായത്തിൽ ഞാൻ സ്വതന്ത്രനായി.
Free from sin's power.
പാപത്തിന്റെ ശക്തിയിൽ നിന്ന് ഞാൻ
സ്വാതന്ത്ര്യം.
വിശാലിനെ കുറിച്ചുള്ള ഭയത്തിൽ നിന്ന് എനിക്ക് വിടുതൽ വേണം.
ഫ്രീ ടു ലിവ് ബിഫോർ ഗോഡ്.
ദൈവമുൻപാകെ ജീവിക്കുവാൻ ഞാൻ സ്വതന്ത്രനായിരിക്കണം.
സോ ഡോണ്ട് ബി സാറ്റിസ്ഫൈഡ് വിത്ത് എ ട്രൂത്ത് ദാറ്റ് ഹാസ് നോട്ട് സെറ്റ് യു ഫ്രീ.
നിങ്ങളെ ഇതുവരെ സ്വതന്ത്രരാക്കിയിട്ടില്ലാത്ത ഒരു സത്യത്തെ നിങ്ങൾ സ്വീകരിച്ച് തൃപ്തരായി കഴിയരുത്.
ഫോർ എക്സാമ്പിൾ, വെൻ വി സോ ജീസസ് ആസ് അവർ സേവിയർ.
യേശു നമ്മുടെ രക്ഷകനാണ് എന്ന് നാം കണ്ടെത്തിയപ്പോൾ
ഇറ്റ് വാസ്ന്റ് ജസ്റ്റ് എ ഡോക്ട്രിൻ.
അതൊരു ഉപദേശം ആയിരുന്നു.
ഇറ്റ് ഡിഡ് സംതിങ് ഇൻ അവർ ലൈഫ്.
നമ്മുടെ ജീവിതത്തിൽ ആ വിശ്വാസം, ആ ഒരു വെളിപ്പാട് ഒരു വ്യത്യാസം നൽകി.
ഫ്രീ ഫ്രം ദ ജഡ്ജ്മെന്റ് ഓഫ് ഗോഡ്.
ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങളെ സ്വതന്ത്രമാക്കി.
ഇറ്റ് സെറ്റ് അസ് ഫ്രീ ഫ്രം എ ബാഡ് കോൺഷ്യൻസ് ദാറ്റ് വാസ് ട്രബ്ലിംഗ് അസ് ബിക്കോസ് ഓഫ് അവർ പാസ്റ്റ് സിൻ.
കഴിഞ്ഞകാല പാപങ്ങൾ മുഖാന്തരം ഉണ്ടായിരുന്ന ഒരു തെറ്റായ മനസാക്ഷിയിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നൽകി.
ഇൻ ദ സെയിം വേ വെൻ വി സീ ജീസസ് ആസ് അവർ ഫോർ റണ്ണർ.
യേശു നമ്മുടെ മുന്നോടിയാണ്, മുന്നമേ പോയവനാണ് എന്ന് നാം കാണുമ്പോൾ,
വൺ ഹൂം വി ക്യാൻ ഫോളോ,
നമുക്ക് പിൻഗമിക്കുവാൻ കഴിയുന്ന ഒരു മുന്നോടിയായിട്ട് അവനെ കാണുമ്പോൾ,
ദാറ്റ് വിൽ സെറ്റ് അസ് ഫ്രീ,
നമ്മെ ആ ദർശനം സ്വതന്ത്രരാക്കും.
എവ്രി റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് മെന്റ് ടു സെറ്റ് അസ് മോർ ഫ്രീ.
യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഓരോ ദൈവിക വെളിപ്പാടുകളും അധികമധികം നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുവാനുള്ളതാണ്.
വി റീഡ് ഇൻ ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2,
ഫിലിപ്പിയൻസ് രണ്ടാം അധ്യായത്തിൽ നാം കാണുന്നു.
വി റീഡ് ദ ഹോളി സ്പിരിറ്റ് ഷോസ് അസ് ദ ഗ്ലോറി ഓഫ് ജീസസ് ഹിയർ.
യേശുവിന്റെ മഹത്വം ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മെ കാണിക്കുന്നത് നോക്കാം.
ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2,
ഫിലിപ്പിയൻസ് രണ്ടാം അധ്യായം.
ഇറ്റ് സേസ് ഹിയർ ദാറ്റ് ജീസസ് വേഴ്സ് 6,
ആറാം വാക്യത്തിൽ യേശുവിനെ കുറിച്ച് വായിക്കുന്നു.
Although he existed in the form of God, he did not regard equality with God a thing to be grasped.
അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുഴുവൻ പിടിച്ചുള്ള വിചാരിച്ചില്ല.
He emptied himself and took the form of a servant and was made in the likeness of men.
ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താനെ ഒഴിച്ച് വേഷത്തിൽ
മനുഷ്യൻ. He was found in appearance as a man.
ഒരു മനുഷ്യനായിട്ട് അവൻ വിളങ്ങി.
And he humbled himself.
അവൻ തന്നെത്താനെ താഴ്ത്തി.
I told you truth has got two wings.
ഞാൻ പറഞ്ഞല്ലോ സത്യത്തിന് രണ്ട് തിരകളുണ്ട്.
In many many areas we could spend a whole day studying the balance there is in scripture in many many areas.
നമ്മുടെ ജീവിതത്തിൽ അനേക മണ്ഡലങ്ങളുള്ള തിരുവേലത്തിന്റെ സന്തുലിതാവസ്ഥയെക്കുറിച്ച് പഠിക്കുവാൻ ഒരുപക്ഷെ ഇന്ന് പകൽക്കാലം മുഴുവൻ മതിയാകും.
I just mentioned only a few of them.
ചില ചുരുങ്ങിയ ചില കാര്യങ്ങൾ മാത്രമേ എനിക്ക് സമയത്തിനുള്ളിൽ പറയുവാൻ കഴിയുള്ളൂ.
Fruits and the gifts of the spirit,
ആത്മാവിന്റെ വരം ഫലം, ഈ രണ്ടവ വശങ്ങൾ,
ഗ്രേസ് ആൻഡ് ട്രൂത്ത്,
കൃപ സത്യം, ഇങ്ങനെയുള്ള രണ്ട് തിരുവുകൾ,
ആൻഡ് kindness and severity of God,
devathinte deivum avante kannirum, ee rendu vashangal.
There are many many areas like this.
Adu velulla matte neega meghalile namukku kaanuvan kadiyum.
Worship and service,
devathe aaradhikkya, devathe sevikkya, shushrushikkya,
faith and obedience,
vishwasam anusaranam.
Always a balance. Faith without obedience is useless, obedience without faith is useless.
Anusaranam koodalulla vishwasam arthashunyamaana. എന്നാൽ വിശ്വാസം കൂടാതെയുള്ള അനുസരണം,
വർഷിപ്പ് ഇസ് യൂസ്ലെസ്, വർഷിപ്പ് വിതൗട്ട് സർവീസ് ഇസ് യൂസ്ലെസ്.
ദൈവത്തെ ശുശ്രൂഷിപ്പാൻ സേവിക്കുവാൻ മനസ്സില്ലാതെ ആരാധിക്കുന്നതിൽ അർത്ഥമില്ല. ദൈവത്തെ ആരാധിക്കാതെ കൊണ്ടും അവന്റെ സേവ ചെയ്യുന്നതിൽ അർത്ഥമില്ല.
യു ഗോ ഓൺലി ഇൻ വൺ ലൈൻ, യു ഗോ ലൈക് ദ ബേർഡ് വിത്ത് വൺ വിംഗ് ആൻഡ് എ സർക്കിൾ.
ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ഒന്നിൽ കൊടുത്ത് മുന്നോട്ട് പോയാൽ ഒരു തരവുള്ള പക്ഷി വട്ടത്തിൽ ചുറ്റിപ്പറക്കുന്ന പോലെ നിങ്ങൾ ഒരു വൃത്തത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും.
Now here is another one of those truths.
അതുപോലെ മറ്റ് ഒരു മേഖലയാണ് ഇവിടെ പറയുന്നത്.
Two things.
രണ്ട് കാര്യങ്ങളുണ്ട്.
He was equal with God, Jesus, verse 6.
യേശുവിനെ കുറിച്ച് ആറാം വാക്യത്തിൽ നാം വായിച്ചത് ദൈവത്തോട് സമനായിരുന്നു.
And he became a man.
അവൻ ഒരു മനുഷ്യനായിത്തീർന്നു.
Now which is the truth?
ഈ രണ്ട് കാര്യങ്ങളുടെ കണ്ടല്ലോ, ദൈവത്തോടുള്ള സമത്വം, മനുഷ്യനായിത്തീർന്ന കാര്യം, ഏതാണ് സത്യം?
Some people prefer the left wing, some people prefer the right wing.
ചില സമയത്തുള്ള ഇടത്തെ തിരവിനോടാണ് താല്പര്യം, ചിലർക്ക് വലത്തെ തിരവ് മാത്രം മതി.
Actually, I want both.
എന്നാൽ ഞാൻ പറയും, എനിക്ക് പറക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് രണ്ട് തിരകം വേണം.
ജീസസ് വാസ് ഈക്വൽ വിത്ത് ദ ഫാദർ ഫ്രം ഓൾ ഇറ്റേണിറ്റി.
നിത്യത മുതൽ സദാകാലവും പിതാവിനോട് സമനായിരുന്നു, പുത്രനായിരുന്നു.
ഹി വാസ് ഓൾമൈറ്റി ഗോഡ്.
അവൻ സർവശക്തനായ ദൈവമായിരുന്നു.
വെൻ ഹി കേം ടു എർത്ത് ഹി വാസ് സ്റ്റിൽ ഓൾമൈറ്റി ഗോഡ്.
അവൻ ഭൂമിയിൽ വന്ന മനുഷ്യനായി ജീവിച്ചപ്പോഴും അവൻ സർവശക്തനായ ദൈവം തന്നെയായിരുന്നു.
ഹൗ ഡു വി നോ ദാറ്റ്?
അത് നമുക്ക് എങ്ങനെയറിയാം?
ബിക്കോസ് പീപ്പിൾ വർഷിപ്ഡ് ഹിം.
കാരണം ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചപ്പോഴും ആളുകൾ യേശുവിനെ ആരാധിച്ചു.
When Cornelius worshipped Peter, Peter said, "Get up, I'm a man."
കൊർനേലിയോസിന്റെ അടുക്കലെത്തിയ പത്രോസിന്റെ മുന്നിൽ കൊർനേലിയോസ് അവരെ ആരാധിക്കാൻ വീണപ്പോൾ പത്രോസ് പറഞ്ഞത്, ഞാനൊരു മനുഷ്യനാണ്, അരുത്.
But seven times in the Gospels we read people fell down and worshipped Jesus and Jesus accepted it.
എന്നാൽ സുവിശേഷങ്ങളിൽ നാം ഏഴിടത്തെങ്കിലും കാണുന്നുണ്ട്, ആളുകൾ യേശുവിനെ ആരാധിക്കുവാൻ കവിളു വീണു, അവൻ അത് നിരുത്സാഹപ്പെടുത്തിയില്ല, അവൻ അത് സ്വീകരിച്ചു.
What was he?
യേശു ആരായിരുന്നു?
He was naturally God, can never stop being God.
അവൻ ദൈവമായിരുന്നുകൊണ്ട് അവൻ ദൈവമല്ല എന്ന് പറഞ്ഞ് ആ ആരാധന നിർത്തുവാൻ അവന് കഴിയുമായിരുന്നു.
No, he could never stop becoming God.
അവന് ദൈവമല്ലാതായി തീരുക അസാധ്യമായിരുന്നു, അസാധ്യമായിരുന്നു.
God is always God, wherever he is, whatever form he takes.
എന്ത് രൂപമെടുത്താലും എന്ത് വേഷമെടുത്താലും ദൈവം ദൈവം തന്നെയാണ്.
He took the form of a man, he was still God, and people worshipped him.
ഒരു മനുഷ്യന്റെ വേഷമെടുത്തെങ്കിലും കൃത്യത്തിലെ രണ്ടാമൻ നിത്യനായിരിക്കുന്ന ദൈവം തന്നെയായിരുന്നു, അവന് ദൈവം അല്ലാതാകുവാൻ കഴിയും.
But there is another side to this truth.
എന്നാൽ ഈ സത്യത്തിന് ഒരു മറുവശമുണ്ട്.
There is something he emptied himself of.
താൻ തന്നെത്താൻ ഒഴിച്ചു കളഞ്ഞ ഒഴിവാക്കിയ ചില കാര്യങ്ങളുണ്ടായി.
He did not empty himself of being God.
തന്റെ ദൈവത്തെ അവൻ ഒഴിച്ചു കളഞ്ഞില്ല.
That is impossible.
അത് അസാധ്യമാണ്.
Even God cannot do it.
ദൈവത്തിന് പോലും അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്.
But he emptied himself of the privileges that he had as God.
തന്റെ ദൈവത്തിൽ തനിക്കുള്ളതായിരിക്കുന്ന വിശേഷ അധികാരങ്ങൾ, പദവി, ഇതെല്ലാം അവൻ ഒഴിച്ചു കളഞ്ഞു.
ഫോർ എക്സാമ്പിൾ,
ഉദാഹരണത്തിന്,
ദ ബൈബിൾ സേസ് ഇൻ ജെയിംസ് ചാപ്റ്റർ 1, ഗോഡ് കാനോട്ട് ബി ടെംപ്റ്റഡ്.
യാക്കോബിന്റെ ലേഖനത്തിൽ നാം കാണുന്നുണ്ട് ദൈവത്തിന് പരീക്ഷ ഉണ്ടാവുകയില്ല എന്ന്.
വി റീഡ് ദാറ്റ് ഇൻ ജെയിംസ് 1:13, ഗോഡ് കാനോട്ട് ബി ടെംപ്റ്റഡ്.
യാക്കോബിന്റെ ലേഖനം 1:13 വാക്യത്തിൽ നാം കാണുന്നു ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ?
That's James 1:13.
യാക്കോബിന്റെ 1:13.
Now let me ask you a question.
ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ.
Was Jesus tempted or not?
യേശു പരീക്ഷിക്കപ്പെട്ടിരുന്നോ?
What does your Bible say in Luke chapter 4?
ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൽ നിങ്ങളുടെ ബൈബിൾ എന്താണ് പറയുന്നത്?
He was.
അവൻ പരീക്ഷിക്കപ്പെട്ടെന്നുള്ളത് നിശ്ചയമാണ്.
So, what does that prove?
എന്താണ് ഈ കാര്യം തെളിയിക്കുന്നത്?
That privilege that Jesus had as God, not to be tempted, he gave up when he came to earth as a man.
ദൈവമെന്ന നിലയിൽ പരീക്ഷയ്ക്ക് അതീതനായിരിക്കാൻ കഴിയുന്ന ആ പദവി, ആ പ്രത്യേകത അവൻ വേണ്ടെന്ന് വെച്ചിട്ടാണ് മനുഷ്യവേഷം എടുത്ത് ഭൂമിയിൽ വന്നത്.
That is what we read in Philippians 2.
ഫിലിപ്പിയൻസ് 2-ാം അധ്യായത്തിൽ നാം ഇപ്പോൾ വായിച്ച ഭാഗത്ത് അതാണ് കാണുന്നത്.
Now many people who don't study the scriptures carefully, they go to one extreme or the other extreme.
തിരുവചനം ശ്രദ്ധയോടുകൂടി പഠിക്കാത്ത മിക്കവരും ഒന്നുകിൽ ഒരു വശത്തേക്ക് പോകും, അല്ലെങ്കിൽ മറുവശത്തേക്ക്.
Christendom has suffered because of people who don't study the scriptures carefully.
ദൈവവചനം ശ്രദ്ധാപൂർവ്വം പഠിക്കാത്ത അനേക ആളുകൾ മുഖാന്തരം ക്രിസ്തീയ ലോകം വളരെ നഷ്ടമനുഭവിച്ചിട്ടുണ്ട്.
Remember this, my brothers and sisters.
എന്റെ സഹോദരങ്ങളെ, ഈ കാര്യം നാം ഓർക്കണം.
When you put it is written, it is also written together, you get the whole truth.
എഴുതപ്പെട്ടിരിക്കുന്നുള്ളതും ഇങ്ങനെ ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നുള്ളതായിരിക്കുന്ന രണ്ട് ഭാഗങ്ങളോട് ഒരുമിച്ച് നാം ഗ്രഹിക്കുമ്പോൾ മാത്രമാണ് മുഴുവൻ സത്യം.
It is written 7 times that people worship him and he received that worship.
മറ്റുള്ള ആളുകൾ അവനെ ആരാധിച്ചെന്നുള്ളതും 7 പ്രാവശ്യം അവനെ സ്വീകരിച്ചെന്നുള്ളതും എഴുതപ്പെട്ടിരിക്കുന്നു.
When he was on earth, Peter said, "You are the Christ, the Son of the living God." And he said, "That's right."
ഭൂമിയിലായിരുന്നപ്പോൾ ദിവ്യ വെളിപ്പാടിനാൽ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്, സത്യമാണ്.
He didn't say you were that in the past, you are that right now.
പത്രോസിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായിരുന്നു എന്ന് ഭൂതകാലത്തിലല്ല പറയുന്നത്, ഈ സംസാരിക്കുന്നത് ദൈവത്തിന്റെ പുത്രൻ തന്നെയാണ്.
He was the second person of the Trinity there, right in front of Peter.
പത്രോസിന് മുമ്പിൽ ആളത്വമായിട്ട് നിന്ന വ്യക്തി ക്രിസ്തുവിലെ രണ്ടാമനായിരിക്കുന്ന ദൈവം തന്നെയാണ്.
Worthy of worship.
അവൻ ആരാധനയ്ക്ക് യോഗ്യൻ.
But he had given up his privileges.
എന്നാൽ തന്റെ പ്രത്യേക പദവികൾ, അധികാരങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് അവൻ ഭൂമിയിലേക്ക് വന്നത്.
ഇമ്പോർട്ടന്റ് ഫോർ അസ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്.
ഈ കാര്യം നാം ഗ്രഹിക്കുന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്.
If I see a number of ants and I want to communicate a message to them, only one way.
ഒരു വഴി മാത്രമേ.
I have to become an ant.
ഞാൻ തന്നെ ചെറുതായി ഒരു ഉറുമ്പായി തീരണം.
I have to have the brain of an ant and the body of an ant and become like an ant.
എനിക്ക് ഒരു ഉറുമ്പിന്റെ തലച്ചോറും ഒരു ഉറുമ്പിന്റെ ശരീരവും ഉണ്ടാകണം, ഞാനൊരു ഉറുമ്പായി തീരണം.
But who is living inside that ant?
ഈ ഉറുമ്പായി തീരുന്ന ഈ പുതിയ സൃഷ്ടിയിൽ ആരാണ് വസിക്കുന്നത്?
That is still raccoon.
Raccoon തന്നെയാണ് ഈ കൊച്ചു ഉറുമ്പ്.
That can never change.
അതിന് വ്യത്യാസം വരിക.
But it's inside an ant now.
എന്നാൽ ഈ സാറ്റലൈറ്റ് ഉറുമ്പിന്റെ ഉള്ളിലാണ്.
Then I can communicate to them.
അങ്ങനെ ഞാനായിരിക്കുമ്പോൾ എനിക്ക് എന്റെ കൂടെയുള്ള മറ്റ് ഉറുമ്പുകളോട് സന്ദേശം കൈമാറാൻ കഴിയും.
That is how Jesus came.
യേശു അങ്ങനെയാണ് ഭൂമിയിലേക്ക്.
God Almighty.
സർവശക്തനായ ദൈവം.
But in my form.
എന്റെ ശരീരത്തിൽ.
So that I don't run away in fear.
ഭയപ്പെട്ട് ഞാൻ ഒളിച്ചോടാതിരിക്കേണ്ടതിനാണ്.
I can come near him.
എനിക്ക് അവന്റെ അടുത്ത് വരുവാൻ ധൈര്യം ഉണ്ടാകുവാൻ.
Sinners came near him.
പാപികൾ യേശുവിന്റെ അടുക്കൽ വന്നു.
Yeah, that's how Jesus came.
യേശു അങ്ങനെയാണ് ഭൂമിയിൽ വന്നത്.
One who could be tempted like us.
നമ്മെ പോലെ പരീക്ഷിക്കപ്പെടുവാൻ കഴിയുമായിരുന്ന ഒരു ജഡത്തിൽ.
We read of one instance where he came to a fig tree.
ഒരു അത്തിവൃക്ഷത്തിന്റെ അടുക്കൽ യേശു ഒരിക്കൽ വന്ന സന്ദർഭം നാം ഓർക്കുന്നുണ്ട്.
He came near it, it says, to see if there was fruit in it.
ആ അത്തിവൃക്ഷത്തിന് ഫലമുണ്ടോ എന്ന് തെളിയുവാനായിട്ട് അവൻ അതിന്റെ അടുത്ത് എന്ന് നോക്കിയതായിട്ടാണ് നാം വായിക്കുന്നത്.
Now God does not need to come near a tree to find out whether there's fruit in it.
ഒരു വൃക്ഷത്തിൽ ഫലമുണ്ടോ എന്ന് അറിയാനായിട്ട് സർവജ്ഞനായിരിക്കുന്ന ദൈവം അതിന്റെ അടുത്ത് വന്ന് നോക്കേണ്ട ആവശ്യമില്ല.
He can see whether there's fruit even on the other side of the earth, the fig tree over there.
ഭൂമിയുടെ മറുവശത്തുള്ളതായിരിക്കും ഒരു അത്യവശത്തിലും ഫലമുണ്ടോ എന്ന് തന്റെ ദൈവത്വത്തിൽ തനിക്ക് അറിയുവാൻ കഴിയും.
But Jesus gave up that privilege of knowing everything.
ആ സർവജ്ഞത എന്നുള്ളതായിരിക്കുന്ന ആ പ്രത്യേക ആ സ്വഭാവ വിശേഷം പോലും ആ പദവി യേശു ഉപേക്ഷിച്ചിട്ടാണ് ഭൂമിയിലേക്ക് വന്നത്.
So important to understand this.
ഈ കാര്യം ഗ്രഹിക്കേണ്ടത് വളരെ പ്രധാനം.
He didn't give up being God, but he gave up the privileges.
തന്റെ ദൈവത്വം അവൻ ഒരു നിമിഷം ഉപേക്ഷിച്ചില്ല, പക്ഷേ ദൈവത്വത്തിൽ തനിക്കുണ്ടായിരുന്ന പദവികൾ ഉപേക്ഷിച്ചിട്ടാണ് അവൻ വന്നത്.
He said, I don't even know the date of my second return to this earth.
യേശു പറഞ്ഞു, ഈ ഭൂമിയിലേക്കുള്ള എന്റെ മടങ്ങി വരവിന്റെ സമയം ദിവസം ഞാൻ അറിയില്ല.
Is there anything God does not know?
ദൈവത്തിൽ അറിയാത്ത കാര്യം എന്താണ്?
How is it Jesus did not know it?
യേശു ഭൂമിയിൽ ജീവിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ആ ദിവസം അവൻ അറിയാമായിരുന്നത്?
He emptied himself of that privilege which God has of knowing everything.
എല്ലാം അറിയുന്ന സർവജ്ഞത അത് മാറ്റിവെച്ചിട്ടാണ് യേശു ഭൂമിയിൽ വന്നത്.
We have multitudes of people today who have not carefully studied the scriptures and have portrayed another Jesus to Christians.
നമുക്ക് ക്രിസ്ത്യ ലോകത്തിൽ കാണാൻ കഴിയുന്നത് എത്ര ദുഃഖകരമായ കാര്യമാണ്. തിരുവചനം ശ്രദ്ധയോടെ പഠിക്കാതെ മറ്റൊരു യേശുവിനെ, മറ്റൊരു വിധത്തിലുള്ള യേശുവിനെ ക്രിസ്ത്യാനികൾക്ക് വെളിപ്പെടുത്തുന്ന ഉപദേഷ്ടാക്കന്മാർ.
We see on one hand the Jehovah's Witnesses who preach that Jesus was a created human being.
ഒരു വശത്ത് യേശു ദൈവത്തിന്റെ സൃഷ്ടിയുടെ ആരംഭമാണ്, സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണെന്ന് പഠിപ്പിക്കുന്ന യഹോവാസാക്ഷി.
That is blasphemy.
അത് ദൈവദൂഷണമാണ്.
There are other people who say Jesus was only God, he could not be tempted.
എന്നാൽ മറുവശത്തെ ബഹു ഒരു വശത്ത് നാം കാണുന്നുണ്ട് യേശു ദൈവമായിരുന്നു, അവൻ പരീക്ഷിക്കപ്പെടുന്നുള്ള അസാധ്യമായിരുന്നു.
That is another blasphemy.
അത് മറ്റൊരു ദൈവദൂഷണമാണ്.
That doesn't look so ugly as the Jehovah's Witness blasphemy.
യഹോവാ സാക്ഷിയോട് പറയുന്ന ദൈവദൂഷണം പോലെ അത്ര മോശമായിട്ട് പ്രഥമദൃഷ്ടിയ അത് തോന്നുന്നില്ലെന്നേ ഉള്ളൂ.
It just got two different wings.
രണ്ട് ചിറകുകൾ എപ്പോഴും സത്യത്തിനുണ്ട്.
Truth is always found when we accept the whole of scripture.
തിരുവചനത്തിന്റെ മുഴുവൻ സാക്ഷ്യവും നാം ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ സത്യം നമുക്ക് കണ്ടെത്താൻ
കഴിയൂ.
അപ്പോഴാണ് നാം സ്വതന്ത്രരാകുന്നത്.
I become free when I see Jesus Christ is my Lord, I can worship him.
യേശു എന്റെ കർത്താവാണെന്ന് കണ്ടെത്തിയ ദിവസം, അവൻ എനിക്ക് ആരാധിക്കുവാൻ കഴിയുമെന്ന് ഞാൻ കണ്ടെത്തിയപ്പോൾ ഞാൻ സ്വതന്ത്രനായി തീർന്നു.
I can be free when I also see that though he was God, he emptied himself of those privileges and lived on earth as a man like me.
ദൈവമായിരുന്നിട്ടും അവന്റെ ദൈവിക പദവികൾ വേണ്ടെന്ന് വെച്ചിട്ട് എന്നെ പോലെ ജഡമെടുത്ത് ഭൂമി ജീവിച്ചു എന്നുള്ള കാര്യം കാണുമ്പോഴും എനിക്ക്
overcame temptation in the way I have to overcome.
എനിക്ക് പാപത്തെ എനിക്ക് അതിജീവിക്കുവാൻ എങ്ങനെ കഴിയണം, അതേ നിലയിൽ പരീക്ഷകളിൽ അവൻ ജയിച്ചു.
Humbled himself itself.
അവൻ തലത്താലെ താഴ്ത്തി എന്ന് തിരുവചനം പറയുന്നു.
He came down underneath everyone.
എല്ലാവരുടെയും ദാസനായിട്ട്, മനുഷ്യവേഷമെടുത്ത് ഏറ്റവും താണദാസനായിട്ട്.
Why did he do that?
എന്തിനാണ് യേശു അത് ചെയ്തത്?
We read that sin did not begin with adultery or murder or theft.
നമുക്കറിയാമല്ലോ മനുഷ്യവർഗത്തിൽ പാപം പ്രവേശിച്ചത് വ്യഭിചാരം കൊണ്ടോ മോഷണം കൊണ്ടോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പാപം കൊണ്ടായിരുന്നില്ല.
Sin in the universe.
ആ പ്രപഞ്ചത്തിലെ പാപത്തിന്റെ ഉത്ഭവം ഈ തരത്തിലുള്ള ഒരു കാര്യങ്ങളും കൊണ്ടും ആയിരുന്നില്ല.
It began when an angel called Lucifer began to be proud.
ലൂസിഫർ എന്ന് പറയുന്ന ദൈവത്തിന്റെ പ്രധാനപ്പെട്ട ദൂതൻ തന്റെ ഹൃദയത്തിൽ നിഗളിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് പാപത്തിന്റെ ഉത്ഭവം.
When he wanted to exalt himself above the throne of God,
ദൈവസിംഹാസനത്തിന്റെ മുകളിലായിട്ട് തന്നെത്താനെ ഉയർത്തുവാൻ ലൂസിഫർ ആഗ്രഹിച്ചപ്പോൾ,
that's how sin came.
ആ ഉയർച്ച നിഗളത്തിലാണ് പാപത്തിന്റെ.
Never forget that.
അത് നാം ഒരിക്കലും മറക്കരുത്.
Sin came through somebody wanting to exalt himself.
തന്നെ തന്നെ ദൈവത്തിന്റെ മേൽ ഉയർത്തുവാൻ ആഗ്രഹിച്ച ഒരുവനിലൂടെയാണ് പാപം പ്രപഞ്ചത്തിൽ വന്നത്.
Salvation came through Jesus humbling himself.
വീഴ്ച നിഗളം മുഖാന്തരം ഉണ്ടായിരുന്നവരിൽ യേശു തന്നെത്താനെ താഴ്ത്തുന്നതിലൂടെ വിനയപ്പെടുന്നതിലൂടെയാണ് രക്ഷ വന്നത്.
There are two spirits operating in the world today.
ഇന്ന് ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വ്യത്യസ്ത ആത്മാക്കളുണ്ട്.
One is the spirit is always seeking to make you exalt yourself.
നിങ്ങളെ തന്നെ ഉയർത്തുവാനായിട്ട് നിരന്തരമായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ആത്മാവ് ഒരു വശത്ത്.
Even in the church.
സഭയിൽ പോലും ഈ ആത്മാവ് പ്രകടമാണ്.
I don't want to be equal to him.
എനിക്ക് എന്റെ സഹോദരനോട് തുല്യനായിരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല.
I must be a little higher.
ഒരല്പമെങ്കിലും ഞാൻ അവന് മീതെ ഉയർന്നു നിൽക്കണം.
I shall call myself reverent.
അതുകൊണ്ട് ഞാൻ ഒരു വിശേഷപ്പെട്ട പേരെടുക്കും, എനിക്ക് റെവറന്റ് എന്ന് ഞാൻ എന്നെ വിളിക്കും.
Then I'm little above him.
ആ എന്റെ സഹോദരനേക്കാളും ഞാൻ അല്പം മുകളിലാണ് അപ്പോഴേ.
But he's a clever man, he also becomes a reverend.
ആ എന്റെ സഹോദരനും ഒട്ടും മോശക്കാരനല്ല, അവനും ഒരു റെവറന്റ് ആവും.
സോ
I become right reverend.
എന്റെ സഹോദരൻ റെവറൻഡായി കഴിയുമ്പോൾ ഞാനും വിട്ടുകൊടുക്കുകയില്ല, ഞാൻ റൈറ്റ് റെവറൻഡ് ആവും.
He's a clever fellow. He also becomes right reverend.
എന്റെ സഹോദരനും ബുദ്ധിയിൽ മോശക്കാരനല്ലാത്തതുകൊണ്ട് അവനും താമസം പിന്നെ റൈറ്റ് റെവറൻഡ് ആവും.
So, I get some useless diploma from somewhere and I become right reverend.
ഇതിലെന്ന് പ്രയോജനശൂന്യമായിരിക്കുന്ന ഒരു ഡിപ്ലോമ എടുത്തിട്ട് വന്നിട്ട് ഞാൻ എന്റെ പേര് മാറ്റും റൈറ്റ് റെവറൻഡ് ഡോക്ടർ.
What is this spirit?
ഇതിന്റെ പുറകിലുള്ള ആത്മാവെന്താണ്?
Understand the spirit behind it.
ഈ കാര്യങ്ങളുടെ ഈ മനോഭാവത്തിന്റെ പുറകിലുള്ള ആത്മാവെന്താണെന്ന് തിരിച്ചറിയുക.
I must be a little above.
എപ്പോഴും ഞാൻ മറ്റുള്ളവരിൽ നിന്ന് ആത്മ ഉയർന്നു നിൽക്കണം.
Jesus was not interested in that.
ഈ കാര്യത്തിൽ യേശുവിന് അശേഷം താല്പര്യമില്ലായിരുന്നു.
Jesus got titles also.
യേശുവിനും വിവിധ സ്ഥാനപ്പേരുകളൊക്കെ ഉണ്ട്.
മാഡ്മാൻ,
അതിൽ ചില നിങ്ങൾക്ക് കേൾക്കണോ, ഭ്രാന്തൻ,
ബെയൽസെബൂ,
ബെയൽസെബൂ,
പ്രിൻസ് ഓഫ് ഡെവിൾസ്,
ദൂരങ്ങളുടെ തലവൻ.
People gave him best titles.
ഇതുപോലുള്ള ഹരിക്കുന്ന നാമധേയങ്ങളാണ് സ്ഥാനപ്പേരുകളാണ് യേശുവിന് ആളുകൾ കൊടുത്തത്.
Once they tried to make him king.
ഒരിക്കൽ യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ പോലും അവരാഗ്രഹിച്ചു.
Then he ran away.
ആ സമയത്ത് യേശു ജീവനം കൊണ്ട് ഓടി.
When they called him Prince of Devils, he didn't run away. Okay.
ഭൂതങ്ങളുടെ തലവനാണെന്നുള്ള ഡിപ്ലോമ യേശുവിന് എടുത്തപ്പോൾ അവൻ ഓടിപ്പോയില്ല.
You can call me what you like.
എന്ത് വേണമെങ്കിലും വിളിച്ചോ, യേശുവിന്റെ മനസ്സിലായിരുന്നു.
See, one thing we must understand.
ഒരു കാര്യം മനസ്സിലാക്കണം.
10,000 people calling me the devil will not make me the devil.
10,000 പേര് ഏക ശബ്ദത്തിൽ എന്നെ പിശാചെന്ന് വിളിച്ചാലും ഞാൻ പിശാചാകില്ല.
10,000 people calling me an angel will not make me an angel also.
നീ ഒരു ദൈവദൂതനാണെന്ന് 10,000 പേര് ഏക സ്വരത്തിൽ പറഞ്ഞാലും അതുകൊണ്ട് ഞാൻ ദൂതനാകില്ല.
10,000 people calling me a prophet will not make me a prophet.
10,000 പേരുടെ ഒരു പ്രവാചകനെന്ന് ഒരുമിച്ച് പറഞ്ഞാലും ഞാൻ പ്രവാചകനാണ്.
And 10,000 people calling me a heretic will not make me a heretic.
ഒരു ദുർവേഷക്കാരനാണ് ഞാൻ എന്ന് 10,000 പേര് പറഞ്ഞാലും ഞാൻ അങ്ങനെ ആകണമെന്നില്ല.
We can be free of people.
മനുഷ്യരുടെ അഭിപ്രായത്തിൽ നമുക്ക് പൂർണ്ണമായും സ്വതന്ത്രരാകുവാൻ കഴിയും.
Are you free?
നിങ്ങൾ സ്വതന്ത്രരാണോ?
Are you following Jesus?
നിങ്ങൾ യേശുവിനെ അനുഗമിക്കുന്നവരാണോ?
The one who did not want to be a king.
ഒരു രാജാവാകുവാൻ ആഗ്രഹിക്കാതിരുന്ന യേശുവിനെ പോലെ.
He did not even want to be Pastor Jesus, little higher.
ഒരിഞ്ചെങ്കിലും എന്നെ വലിയവനാക്കുന്ന പാസ്റ്റർ ജീസസ്, ആ പേര് പോലും യേശുവിന് താല്പര്യമുണ്ടായിരുന്നു.
He was right down at the level of all people.
എല്ലാവരുടെയും അതേ നിലവാരത്തിൽ ആയിരിക്കാൻ യേശുവിനെ ഇഷ്ടമായി.
I want to say to you, my brothers and sisters,
എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ,
when you have a little desire to appear a little bigger and better than somebody else,
മറ്റാരെങ്കിലും കാളത്തിയമായിട്ട് അല്പമെങ്കിലും മെച്ചപ്പെട്ടവനായിട്ട് വലിയവനായിട്ട് നിങ്ങൾക്ക് തീരണമെന്നുള്ള
ആഗ്രഹമുണ്ട്.
നിങ്ങളുടെ ഹൃദയത്തിലെ ആത്മാവ് ലൂസിഫറിന്റെ.
യു കൻ കോട്ട് ഇറ്റ് വിത്ത് ഡിപ്ലോമാസ് ആൻഡ് ഓൾ ടൈപ്സ് ഓഫ് ക്രിസ്ത്യൻ ആർഗ്യുമെന്റ്സ്, ബട്ട് ഇറ്റ് ഇസ് ദി സ്പിരിറ്റ് ഓഫ് ലൂസിഫർ അണ്ടർനീത്.
എന്തെല്ലാം ഡിപ്ലോമകൾ പേരിന്റെ കൂടെ എഴുതി ചേർത്താലും എന്ത് ക്രൈസ്തവമായിരിക്കുന്ന വിശദീകരണങ്ങൾ നൽകിയാലും നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ ആത്മാവ് ലൂസിഫറിന്റെ.
നോട്ട് ഓൺലി ഇൻ ടൈറ്റിൽ,
അത് താനപ്പേരുകളിൽ മാത്രമല്ല.
ഇഫ് യു സിസ്റ്റേഴ്സ്,
സഹോദരിമാരായ നിങ്ങൾ,
want to cook a meal in a way that you want to show other people that you can cook better than that sister, that is also the spirit of Lucifer.
നിങ്ങൾ ഏതെങ്കിലും ഒരു സഹോദരി, നിങ്ങൾ അതിനെ വേറൊരു സഹോദരിയെക്കാളും അധികമായിട്ട് വളരെ മെച്ചപ്പെട്ട് വിശേഷമായ നിലയിൽ വാചകം ചെയ്യുക, അത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഒരു താല്പര്യമാണെങ്കിൽ നിങ്ങളുടെ ആത്മാവ് തന്നെയാണ്.
Now don't misunderstand me.
നിങ്ങൾ ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്.
I have been misquoted all over this country.
ഈ രാജ്യം മുഴുവനും ഞാൻ പറയുന്ന കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയുന്ന ഇന്ന് ഈ പറഞ്ഞ കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി നാളെ ആണെങ്കിലും ഇങ്ങനെ പറഞ്ഞാലും അത്ഭുതമില്ല. ബ്രദർ സാക്ക് തിരുവനന്തപുരത്ത് പ്രസംഗിച്ചു, വായി വെക്കാൻ കൊള്ളാത്ത ഭക്ഷണമേ സഹോദരിമാരെ പാകം
ചെയ്യാവൂ.
ഞാൻ പറയുന്ന അതല്ല കേട്ടോ.
ഇറ്റ്സ് ഗുഡ് ടു കുക്ക് ഗുഡ് മീൽ.
നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കുന്നത് വളരെ നല്ല കാര്യം.
ബട്ട് വെൻ യു യുവർ മോട്ടീവ് ഇസ് ടു ഷോ ദാറ്റ് ഐ ആം ബെറ്റർ ദാൻ സോ ആൻഡ് സോ, ദെൻ ഇറ്റ്സ് റോങ്.
നിന്റെ സ്നേഹിതയെക്കാളും നീ മെച്ചമാണ് ഈ വിഷയത്തിൽ, നീ മുകളിലാണെന്ന് ബോധ്യപ്പെടുത്താനായിട്ടാണ് നീ രുചികരമായി പാചകം ചെയ്യുന്നതെങ്കിൽ അത് ലൂസിഫറിന്റെ.
Can't you cook a good meal without wanting to show that you're better than anybody else?
മറ്റാരെക്കാളും നിങ്ങൾ മെച്ചമാണ് എന്നുള്ളത് ഉള്ളിൽ ആ ഉയർച്ചയുടെ ആത്മാവില്ലാതെ രുചികരമായിട്ട് ഭക്ഷണം പാകം ചെയ്യാൻ കഴിയും.
Can come to me also this spirit if I'm not careful.
ഞാൻ ശ്രദ്ധാലു അല്ലെങ്കിൽ ഈ ആത്മാവ് എന്നെയും പിടിക്കാൻ സാധിക്കും.
I can preach a sermon to prove that I'm a good preacher or better than somebody else.
മറ്റുള്ളവരെ കാളും ഞാൻ മെച്ചപ്പെട്ടവനാണ് എന്ന് വെളിപ്പെടുത്തുവാനായിട്ട് നല്ല നിലയിൽ പ്രസംഗിക്കുവാൻ എനിക്ക് കഴിയും.
A person can sing a song, a solo.
ഒരു വ്യക്തിക്ക് ഒരു തന്നെ ഒരു പാട്ട് പാടാൻ കഴിയും.
It's not Jesus that's glorified, it's this great singer who's being glorified in the whole thing.
Thani paattu paadumbol Yesu ella mahatvapadunnathu ee maharaayirikkunna paattukaranaanu poorthi labhikkunnathu.
So much of this in Christendom.
Christiya logam ee aathmaavu kondu nirannirikkiyaanu.
They want to sing like the film stars, close to the mic and all these things.
Pala cinemayile paattukaaru paadunna pole aa pratheegamaayirikkunna bhaavangalodu koodi
അവരെന്താണ്
അവരുടെ ഈ പാട്ടിൽ കൂടി
ഗ്ലോറിഫൈ ജീസസ്
യേശുവിനെ മഹത്വപ്പെടുത്തുവാനാണോ അവർ വാസ്തവമായി
ആഗ്രഹിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ജീസസ് ഇസ് സച്ച് എ വണ്ടർഫുൾ സേവിയർ
യേശു അത്ഭുതവനായിരിക്കുന്ന രക്ഷകനാണെന്നുള്ള സന്ദേശം അറിയിക്കുവാനാണോ അവർ
ആഗ്രഹിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ഐ എം ആസ് ഗുഡ് ആസ് ദാറ്റ് സിനിമ സിംഗർ
സിനിമയിലെ ആ പ്രശസ്തനായിരിക്കുന്ന പാട്ടുകാരനെക്കാളും ഞാൻ ഒട്ടും മോശമല്ല എന്ന് ഒരു സദസ്സിന്റെ മുമ്പിൽ തെളിയിക്കാനാണ്
പലരും
ക്രിസ്തീയ ലോകത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലൂസിഫറിന്റെ ആത്മാവാണ്
വെളിപ്പെടുത്തുന്നത്
അവൻ നമ്മുടെ മുന്നോടിയാണ്
He humbled himself.
അവൻ തന്നെ തന്നെ
He never sought position.
അവൻ ഒരു സ്ഥാനമാനങ്ങളും അന്വേഷിച്ചില്ല.
On the last day of his life he was not a director of a society, he was washing the people's feet.
തന്റെ ലോകത്തിലെ ജീവിതത്തിന്റെ അവസാനത്തെ ദിവസവും അവൻ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സൊസൈറ്റിയുടെ ഡയറക്ടറോ പ്രസിഡന്റോ ആയിരുന്നില്ല തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന ഒരു
രാജാവ്. Where do we find Christian leaders like that?
ഇങ്ങനെയുള്ള ക്രിസ്തീയ നേതാക്കന്മാരെ നിങ്ങൾക്ക് എവിടെ കാണുവാൻ കഴിയും?
That's the lack in Christendom today.
ഇന്ന് ക്രിസ്തീയ ലോകത്തിന്റെ ഏറ്റവും വലിയ ദരിദ്രാവസ്ഥ ഇവിടെയാണ്.
Everybody sets up their society and their presidents and they link up with groups in America to get all their dollars and they say it's Christian work. It's all humbug.
സൊസൈറ്റിയിലെ രാഷ്ട്രീയത്തിന് സ്ഥാനമാനങ്ങൾ എടുത്തുകൊണ്ട് അമേരിക്കയിലെ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ഡോളറുകൾ വരുത്താനുള്ള ഉപാധികളാക്കി ക്രിസ്തീയ പ്രവർത്തനമെന്ന നാമകരണം ചെയ്ത് അനേകരും ലൂസിഫറിന്റെ ആത്മാവ് കൊണ്ട് നടക്കും.
That's not Christianity, and don't be deceived.
അത് യേശുവിന്റെ മാർഗമല്ല ക്രിസ്ത്യാനിത്വമല്ല വഞ്ചിക്കപ്പെടരുത്.
And I'm sure the devil opposes such a message like this.
ഇതുപോലുള്ള ഒരു സന്ദേശത്തെ പിശാച് സർവശക്തിയോട് കൂടി എതിർക്കും എന്ന് ഞങ്ങൾക്കറിയാം.
And who do you think opposed Jesus the most in his lifetime?
യേശുവിന്റെ ജീവിതകാലത്ത് തന്റെ വാക്കുകളെ ഏറ്റവും അധികം എതിർത്തത് ആരാണെന്നറിയാം?
You know who?
ആരാണെന്നറിയാമോ?
Did Pilate oppose him?
പീലാത്തോസ് ആയിരുന്നു തന്റെ മുഖ്യ എതിരാളി.
Pilate wanted to set him free.
തന്നെ സ്വതന്ത്രനാക്കാനാണ് ന്യായാധിപനായ പീലാത്തോസ് ആഗ്രഹം.
Herod was not interested in killing Jesus.
യേശുവിനെ കൊല്ലുവാൻ ഹെരോദ രാജാവിന് താല്പര്യമില്ല.
The Greeks and the Romans were not interested in killing Jesus.
യവനന്മാരും റോമാക്കാർക്കും യേശുവിനെ കൊല്ലുവാൻ ആഗ്രഹമില്ല.
Who was interested in killing Jesus?
യേശുവിനെ ഇല്ലായ്മ ചെയ്യുവാൻ ആരാണ് ആഗ്രഹിച്ചത്?
The reverend doctors with their Bibles.
പരിണിതത്തിലെ വലിയ ഡിഗ്രികളുമായിട്ട് സർവജ്ഞന്മാരായിരുന്ന
the Bible scholars.
അവർ വേദ പണ്ഡിതന്മാരായിരുന്നു.
The people who had post graduate degrees from the Bible schools, they are the people who wanted to kill Jesus.
ബൈബിൾ സ്കൂളിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദങ്ങളുമായിട്ട്
ശാസ്ത്രീയമായിട്ട്
നടന്ന മഹാപണ്ഡിതന്മാർ.
Absolutely blind.
അവർക്ക് ദൈവികമായിരിക്കുന്ന സത്യങ്ങൾ കാണുവാൻ കഴിയാതെ അവരുടെ കണ്ണുകൾക്ക് തിമിരം ബാധിച്ചിരുന്നു.
Many many years ago the Lord showed me that.
അനേക വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഈ കാര്യം എന്നെ ബോധ്യപ്പെടുത്തി.
The Lord showed me and told me.
കർത്താവിനെ കാണിക്കുകയും എന്നോട് വ്യക്തമായി പറയുകയും ചെയ്തു.
If you follow me, your biggest opposition will come from the Bible scholars and the Bible school teachers and the people who come out of those Bible schools.
നിങ്ങൾ നിവാസമായിട്ടും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എതിരാളികളായിരിക്കുന്നത് ബൈബിൾ സ്കൂളിൽ നിന്ന് പുറത്തു വന്ന വേദ പണ്ഡിതന്മാരായിരിക്കും.
Just like Jesus.
യേശുവിനെ സംഭവിച്ച പോലെ തന്നെ.
The religious leaders.
മതത്തിന്റെ നേതാക്കൾ.
Not the Hindus and Muslims.
മറ്റ് മതത്തിലായിരിക്കുന്ന ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ അല്ല.
ഐ ഹാവ് സീൻ ദ ഫുൾഫിൽമെന്റ് ഓഫ് ദാറ്റ് പ്രോഫസി ഇൻ ദ ലാസ്റ്റ് 20 ഇയേഴ്സ്.
ദൈവത്തിനോട് അരുളിച്ചെയ്ത വചനത്തിന്റെ നിവൃത്തി കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഞാൻ എന്റെ സ്വന്തം ജീവിതത്തിൽ കണ്ടുവരുന്നു.